ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 40 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
We'll be reading from Luke's Gospel chapter 4 verses 40 and on. When the sun was setting, the people brought to Jesus all who had various kinds of sickness, and laying his hands on each one, he healed them. Moreover, demons came out of many people, shouting, "You are the Son of God." But he rebuked them and would not allow them to speak, because they knew he was the Christ. At daybreak, Jesus went out to a solitary place.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
Father, we praise you this evening.
ഇന്ന് രാത്രി കാലം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിപ്പാനിടയാക്കുന്ന സ്തോത്രം.
We thank you for the opportunity to be in your presence this evening.
ഇന്ന് രാത്രി കാലം ഞങ്ങളോട് സംസാരിക്കണമേ.
Father, we pray that you would speak to our hearts.
നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ.
May we hear your voice today.
വിടുതലിന്റെ ഒരു രാത്രിയായി മാറുവാൻ ഇടയാക്കണമേ.
May it be a day of redemption today.
ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ.
Pray that your Holy Spirit would minister upon us.
യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ.
In Jesus' name we pray.
Amen.
Amen.
നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് വിവിധ നിലകളിലാണ്
ചിത്രീകരിച്ചിരിക്കുന്നത്.
മാർക്കോസ് യേശുക്രിസ്തുവിനെ ദാസനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു.
മാർക്ക് ഡിസ്ക്രൈബ് ജീസസ് ആസ് എ സെർവന്റ്.
ലൂക്കോസ് യേശുക്രിസ്തുവിനെ പൂർണ്ണ മനുഷ്യനായി ചിത്രീകരിച്ചുകൊണ്ടാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്.
ആൻഡ് ലൂക്ക് ഡിസ്ക്രൈബ് ഹിം ആസ് എ പ്യുർ മാൻ.
ആ കാലത്തെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടർ എഴുന്നേറ്റു.
ആൻഡ് ദേർ വർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ക്വസ്റ്റ്യൻഡ് ഹിസ് ഡിവിനിറ്റി.
യേശു ദൈവമല്ല എന്ന് ഒരു കൂട്ടർ സംസാരിക്കാൻ തുടങ്ങി.
ആൻഡ് മെനി സ്പോക്ക് ദാറ്റ് ഹി ഈസ് നോട്ട് റിയലി സൺ ഓഫ് ഗോഡ്.
അപ്പോൾ യോഹന്നാൻ ചൂടുപിടിച്ചു.
ആൻഡ് സോ ജോൺ ഗോട്ട് റിവൈവ്ഡ്.
യോഹന്നാൻ ഓടിച്ചെന്ന് എഴുതിയ സുവിശേഷമാണ് യേശുക്രിസ്തു ദൈവമാണ് സ്ഥാപിച്ചു എഴുതിയ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം.
സോ ദ ഗോസ്പൽ ഓഫ് ജോൺ വാസ് റിട്ടൺ ടു പ്രൂവ് ദാറ്റ് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്.
ആദിയിൽ വചനം ഉണ്ടായിരുന്നു.
In the beginning was the word of God.
വചനം ദൈവത്തോട് കൂടിയായിരുന്നു.
And it was with the word of God.
വചനം ദൈവമായിരുന്നു.
And he was God.
യേശു ദൈവമാണെന്ന് താൻ തെളിയിച്ചു.
And he proved that he was God.
ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ച വേദഭാഗം ഇന്ന് രാത്രി കാലം നമ്മൾ ശ്രദ്ധിക്കാം.
Let's go back to the word that we read from Luke's gospel.
രണ്ട് വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.
There are two subjects I want to bring before you.
1:40 വാക്യത്തിൽ വായിക്കുന്നു, സൂര്യൻ അസ്തമിച്ചപ്പോൾ.
The first one is that the sun was setting.
42-ാം വാക്യത്തിൽ നേരം വെളുത്തപ്പോൾ.
And in the 42nd verse we see here read at daybreak.
സൂര്യൻ അസ്തമിച്ചപ്പോൾ നമ്മൾ കാണുന്നത് നാനാ വ്യാധികൾ പിടിച്ചു.
And when the sun was setting we here read that many were sick.
നാനാ വ്യാധികൾ പിടിച്ച ദീനക്കാരെ എല്ലാം യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു.
All various kinds of sickness had been inflicted and people came to Jesus.
എന്നും നമ്മൾ ഒരേ അനുഭവത്തിൽ കൂടി കടന്നു പോകത്തില്ല.
We don't go through the same experience every day.
നമ്മൾ സന്തോഷകരമായി മുൻപോട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത്.
When we are going in a happy way, in a joyous way, the sun set happens in our life.
ഉദ്ദേശിക്കാത്ത പ്രശ്നങ്ങൾ നമ്മളെ പെട്ടെന്ന് അഭിമുഖീകരിക്കാൻ തക്കടിയായി തീരും.
Difficult circumstances all of a sudden encompass.
നാനാ വ്യാധികളും നാനാ രോഗങ്ങളും പിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നു.
When various kinds of sickness and troubles come, what we ought to do is described here.
അവരെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു.
They all came to Jesus.
യേശു അവരുടെ മേൽ കൈവച്ചു.
Jesus laid his hands on them.
യേശു അവരെ സൗഖ്യമാക്കി.
And he healed them.
ഇന്ന് രാത്രി കാലം അതാണ് നമ്മൾക്ക് ഇവിടെ നടക്കുവാൻ തക്കവണ്ണം പോകുന്നത്.
That's what is going to happen in this place.
വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇരിപ്പുണ്ട്.
There are many who are going through difficult circumstances.
ഇന്ന് രാത്രി കാലം നമ്മൾ ചെയ്യേണ്ടത് യേശു ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളുമായി യേശുവിന്റെ അടുക്കൽ കടന്നു
വരിക. Jesus is here this evening and bring your petitions to him this evening.
നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും യേശു അതിന്മേൽ കരം വയ്ക്കും.
However difficult that is, Jesus is able to recover from that.
യേശു അതിനെ കരം വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായി വിടുതൽ ഉണ്ടാകും.
When Jesus places his hands on that, you'll have complete victory.
വിടുതൽ ലഭിച്ചു കഴിയുമ്പോൾ നേരം വെളുക്കും.
When that will happen, they will break.
ஒரு புதிய அவஸ்தையில் இருந்து ராத்திரி காலம் மடங்கி போவான் இடையாயிட்டு.
With a new life, he can go back from this place.
எல்லா பிரியப்பட்ட ஜீவத்தில் ரெண்டு அனுபவங்களാണ് நமக்கு இവിടെ കാണുവാൻ കഴിയുന്നത്.
And in everybody's life, there are two experiences.
அது நம்ம அப்போஸ்தல பிரதி 27 அத்தியாயம் வாசிக்கும்போ.
When we read Acts of the Apostles, chapter 27.
பவுலோஸின் ஜீவத்தில் ரெண்டு அனுபவங்கள் உண்டாயதை நமக்கு കാണുവാൻ കഴിയും.
We read that there are two experiences in Paul's life.
ஒன்னு அவர் வாசிக்கும் தெக்கൻ காற்று மந்தமாய் ஊதுகையால் தாழ்பிரி
In the 13th verse, we read that a south wind began to blow.
குறை கழிഞ്ഞിട്ട് അതിനെ വിരോധമായി ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ് അടിച്ചു.
After a while, a hurricane by the name of the south northeastern also approached him.
പൗലോസ് ഒരു തടവുകാരനായി പിടിക്കപ്പെട്ടുകൊണ്ട് പോവുകയാണ്.
Paul was taken as a prisoner.
തന്റെ കൂടെ അനേക തടവുകാരുണ്ട്.
There were many other prisoners with him.
അവരെല്ലാവരും ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്.
They were all sailing in a ship.
അതേ ആദ്യമായി പൗലോസിന്റെ ജീവിതത്തിൽ തെക്കൻ കാറ്റാണ് ഇങ്ങനെ അടിച്ചോണ്ടിരുന്നത്.
First of all, the south wind came on his life.
തെക്കൻ കാറ്റ് അടിച്ചപ്പോൾ തനിക്ക് വലിയ സന്തോഷമായി.
He was very happy when the south wind came.
യാതൊരു പ്രശ്നങ്ങളും ഇല്ല.
There are no problem.
ജോലിക്കൊക്കെ നല്ല പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു.
And it's a good promotions in the job.
എവിടെ ചെന്നാലും സാമ്പത്തികമായി നല്ല ഉയർച്ച.
And a good prosperous life.
ഈ കാറ്റ് ഇങ്ങനെ മന്ദമായി അടിച്ചോണ്ടിരിക്കുകയാണ്.
And this circumstance is very good.
അപ്പോസ്തലനായ പൗലോസ് പോലും തനിക്ക് അനുകൂലമായി അടിച്ച കാറ്റിൽ ആശ്രയിക്കുന്നതായി നമുക്ക് കാണുവാൻ
കഴിയും. And even Paul is depending or leaning on that south wind.
താൻ തന്നെ പറയുന്നു തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താൽപര്യങ്ങൾ സാധിച്ചു എന്ന് തോന്നി.
Because the south wind began to blow in normal way
yanal inna ratri kaalam thekkan kaat adichu adil aasrayichirikkuna devathinte paidile oru kaaryam vyaktamayi orpikkatte
but I want to remind you that those who are enjoying that south wind there could be also other circumstances
ninde jeevitham ella anukoolamayi irikkumbol venam nee koodalai devathodu adukkuvan
when everything is a favorable in your way of life that's the time you need to depend on God
ennum ide anubhavathil nee munpottu povanu vicharikkirathu
don't expect that this circumstance or this situation will continue forever
avare irikkunna kore kaniṭṭu idinu virodhamayi īśāna mūḷanna koḍungāṭṭu aḍiḷu
we read here that after a while a wind came against this thing
eppol nee orthirikkanadhaya kaaryam എന്റെ ജീവിതം അനുകൂലമായിരിക്കുമ്പോൾ എപ്പോഴും ഇതിനെ എതിരായി അടിക്കുന്ന ഒരു കാറ്റുണ്ടെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം.
When things are going in favor of you, you also ought to remember there could be situations where that would come against you.
ഈ സാനമൂലം കാറ്റടിച്ചപ്പോൾ പൗലോസ് പറയുന്നു രക്ഷപ്പെടും എന്നുള്ള ആശ അറ്റുപോയി.
When the northeastern wind came in, he felt that there is no hope.
Praise the Lord.
Amen.
Praise the Lord.
Amen.
കപ്പലിലുള്ള ചരക്കുകളെല്ലാം എടുത്തു വെളിയിൽ കളഞ്ഞു.
He threw away everything that was in the ship.
മരണത്തെ കാത്തിരിക്കുകയാണ്.
And he was waiting for the death.
എന്നാൽ അതിന്റെ രാത്രി അന്ന് രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ പൗലോസിന്റെ അരികിൽ കടന്നു.
That night the angel of the Lord appeared to him.
പൗലോസ് നീ ഭയപ്പെടണ്ട.
And he said, "Do not be afraid.
നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു.
God has given you all those who are traveling with you."
പൗലോസ് പറയാണ് നിങ്ങൾ ആരും ഭയപ്പെടണ്ട.
So Paul is telling them, "You don't need to be afraid."
എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നതുമായ കർത്താവിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി കാലം എന്റെ അരികിൽ വന്നു നിന്നു.
He tells them that the one whom I depend on, who is my savior, has appeared to me that last evening.
ഇന്ന് രാത്രി കാലം ഈശാനം മൂലം കാറ്റടിച്ച് പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നെ സഹായിപ്പാണ്ടക്കണം ദൈവൻ തന്റെ ദൂതനെ ഇന്ന് രാത്രി കാലം വായിച്ചിട്ടുണ്ട്
God has sent his angels tonight to those who are going through difficult circumstances in their life
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള രണ്ട് അനുഭവങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ഓർത്തോളാണ്
We ought to remember that these two circumstances may happen in our life
യോബിന്റെ ജീവിതത്തിൽ രണ്ട് കാറ്റുകൾ അടിച്ചു
In Job's life there were two winds in his life
ഒന്നാം അധ്യായത്തിൽ തന്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിച്ചു
In the first chapter we read that a wind came in his life
kodunga tadichappo tanikulla ella nashtapettu poi
mighty wind came everything he lost everything
tanike 7000 aadugal undayirunnu
he had 7000 goats
7000 aadugal nashtapettu
all of them were lost
3000 ottagal undayirunnu
he had 3000 camels
3000 ottagal nashtapettu
all the 3000 were lost
500 kaalugal undayirunnu
he had 500 oxen
500 kaalugal nashtapettu
all the oxen were lost
tanike 10 kunjangal undayirunnu
he had 10 children
10 kunjangal nashtapettu
all of them were lost
ee kaaribiyo parnjappol parna vaajam endanu
what did Job said at that time
Yehova tannu Yehova eduthu Yehovaude naamam vaazhthappedumaara
The Lord has given he has taken let his name be glorified
Oru kodunga tadichappo thanikkulla ella nashtapettu
When a mighty wind came everything he had he lost
Thande aa kunjangal nashtapettu poi
He lost his children
Saambathiyamaayi idinju
Materially he lost everything
Ini adu maathramalla thanikku rogam pidichu
And also he became physically weak
Nerugam adal paadam vare thanikku chori pidichu
From head to the foot he was sick
Thanu rotu kashnam eduthu ingane charandikondirikkiya
With a rod he was scraping it.
അപ്പോൾ യോവന്റെ ഭാര്യ വന്ന് പറഞ്ഞ വാചകം.
His wife came to him and told him.
നീ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്?
Why do you want to live like this?
നീ ദൈവത്തെ തേച്ചു പറഞ്ഞു ചാകാൻ പറഞ്ഞു.
Rejected God and die.
നമ്മൾ ആരെങ്കിലും എന്തോ ചെയ്തെന്നെ?
What would have you done?
കുടിച്ചിരുത്തി രണ്ട് ഇടി കൊടുത്തെന്നെ.
You would have also probably committed to that.
എന്താ അയ്യോ പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ?
You know what did Job say?
നീ ഒരു പൊട്ടി പോലെന്നോട് സംസാരിക്കുന്നു.
You are a foolish woman.
പൊട്ടി എന്ന് വിളിച്ചില്ല.
No, he didn't call her foolish.
പൊട്ടി എന്ന് വിളിച്ചിരുന്നെങ്കിൽ അവളെ വീണ്ടും മാറിയില്ല.
You are like a foolish woman.
നീ ഒരു പൊട്ടി പോലെ എന്നോട് സംസാരിക്കുന്നു.
You are like a foolish woman.
അന്നത്തെ അയ്യോ പറഞ്ഞ വാചകം.
What did God say?
നാം ദൈവത്തിൽ നന്മ പ്രാപിക്കുന്നെങ്കിൽ തിന്മയും പ്രാപിക്കരുതോ?
If you receive the good things from him, shouldn't we also receive the bad things from
Praise
the
Lord.
Amen.
ഇനി ഈ കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ മൂന്ന് സ്നേഹിതന്മാരുണ്ട്.
And then the mighty wind came in and there were three friends that he had.
ഈ മൂന്ന് സ്നേഹിതന്മാരും തന്റെ അടുക്കലേക്ക് കടന്നു വന്നു.
All the three of them came to him.
അവർ മൂന്ന് ഫിലോസഫേഴ്സ് ആണ്.
They are three different philosophers.
അവർ ദൈവത്തിനെതിരായി സംസാരിക്കുന്നവരല്ല.
They do not speak against God.
അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ്.
They speak for God.
തനി പെന്തക്കോസ്റ്റുകാരാണ്.
They are Pentecostal people.
അവർ വന്ന് യോവന്റെ അടുക്കൽ വന്ന് കുത്തിയിരിക്കുകയാണ്.
And they are sitting behind
beside him. ഏഴ് രാവുകൾ അവർ മിണ്ടാതിരുന്നു വൈകുന്നു.
They sat beside him 7 days.
യോവ് വിചാരിച്ചു ഒരു ആശ്വസിപ്പിക്കുന്നു വിചാരിച്ചു.
Job thought probably they will comfort him.
അവർ യോവത്തിന് വന്ന് മിണ്ടാതെ ഇരിക്കുകയാണ്.
They came to the service and they just sat silently.
പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുമ്പോൾ ഇവർ മിണ്ടാതിരിക്കുക.
Everybody is singing but he there silent.
എന്നാൽ ഇവർ വരാതിരിക്കണ്ടേ?
But they should not come.
ഏഴ് രാത്രിയും പകലും ഇവർ മിണ്ടാതിരിക്കുക. നിങ്ങൾ ആലോചിക്കുക.
7 days and nights they are in the service but doing nothing.
പിന്നെ അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇയ്യോവിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്.
And when they started speaking it really hurt his heart.
അവിടെ എലിഹു എന്ന് പറയുന്ന ഒരു യൂത്തിന്റെ ആളുണ്ട്.
Elihu was a young man.
അവൻ എഴുന്നേറ്റ് ഇയ്യോവിനോട് ചൂടായി.
And he also talked to Job.
ആദ്യമേ ഈ ഫിലോസഫേഴ്സിനോട് അതേ മൂന്ന് പേരുണ്ടല്ലോ അവരോട് ആദ്യം ചൂടായി.
First the three philosophers got agitated.
അതിനു ശേഷം യോവിനെ നേരെ തിരിഞ്ഞു.
And they started against Job.
യോവ് പറഞ്ഞു മിണ്ടാതിരിക്കാന്ന് പറഞ്ഞു.
He said stop talking.
എനിക്ക് നിന്റെ ഒരു വാക്കും കേൾക്കണ്ട.
I don't want to hear anything from you.
അവസാനം പറഞ്ഞു ഒരു വാചകമുണ്ട്.
There is one verse he said.
എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു.
My redeemer lives.
അവനോട് പോടി നിൽക്കുന്നു ഞാൻ അറിയുന്നു.
In the last day he will stand up.
എന്റെ ദേഹം ക്ഷയിച്ചോട്ടെ.
Let my body go away.
എന്റെ ദേഹസഹിതനായ എന്റെ ദൈവത്തെ.
But with my own eyes I will see him.
അന്യന്റെ കണ്ണുകളല്ല.
Not with somebody else's eyes.
എന്റെ സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ.
With my own eyes I will see him.
Praise the Lord.
Amen.
നമ്മുടെ കാര്യങ്ങൾ ഉയർത്തിക്കേണ്ടതാണ്.
Let's thank God.
അന്നിട്ട് ഇയ്യോവ് ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കി ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു.
And he looked at his face and said one thing.
ആ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
That's what you ought to remember.
അവൻ യോവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാചകം.
This is what he said.
നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും.
Even if you kill me I'll wait for you.
ദൈവമേ നീ എന്നെ കൊന്നു.
God you may kill me.
എന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും.
But still I will wait for you.
അതാണ് അവന്റെ വലിയ വിശ്വാസം.
That was his faith.
അവൻ ആരെ പിടിച്ചോ ആ ദൈവത്തെ തന്നെ അന്ത്യം വരെ മുറുകെ പിടിച്ചിരിക്കുക.
Whomever he caught hold of he kept to the last
ദൈവമേ നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും.
Even if you kill me I'll wait for you Lord.
അപ്പോൾ 38-ാം അധ്യായത്തിൽ യഹോവ ചുഴലിക്കാറ്റിൽ ഇയ്യോബിനെ പ്രത്യക്ഷപ്പെട്ടു.
In the 30th chapter we'll see that the God spoke to him in a storm.
ഒരു കൊടുങ്കാറ്റ് അടിച്ചു.
A mighty wind came first.
ഇപ്പോൾ അവസാനമായി ഒരു ചുഴലിക്കാറ്റ് അടിക്കും.
And now there is a storm.
അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ ഇയ്യോബിനെ പ്രത്യക്ഷനായി.
And in the wind the Lord appeared to him.
ഒരു നൂറ് കൂട്ടം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു.
And he asked many questions.
ആ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നും അവന് പറയാൻ അറിയാമല്ലായിരുന്നു.
And he could not answer any one of the questions.
ചില ആറിന്റെ എക്സാം എഴുതാൻ പോകുന്ന പോലെ.
And just like you're going to write the exam.
ചില കണ്ണടച്ച് അങ്ങ് എഴുതി വിടും.
And he just blindly writing.
പാസ് ആകുന്നവരുണ്ട് കേട്ടോ.
There are some who will pass that.
ഇയ്യോബിന്റെ അടുക്കൽ നൂറ് ക്വസ്റ്റ്യൻസ് ദൈവം തമ്മിൽ നിർത്തി വെച്ചു.
He asked him many questions.
ആ ക്വസ്റ്റ്യന്റെ ഉത്തരം ഒന്നും അവന് പറയാൻ അറിയാമല്ലോ.
Job could not answer any one of the questions.
ഞാൻ ചില ക്വസ്റ്റ്യൻ പറഞ്ഞു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.
It is difficult to translate some of the questions.
കാട്ടാടുകളുടെ പ്രസവം നിനക്ക് അറിയാമോ? നിഗമത്തിന്റെ മണ്ണാർത്തോളം ചെന്നിട്ടുണ്ടോ?
Have you been gone to the deep part of the earth?
കൽക്കുമരുടെ കൽക്കൂമ്പാരം കണ്ടിട്ടുണ്ടോ?
Have you seen the great the mighty ocean?
മഴയ്ക്ക് അപ്പനുണ്ടോ?
Is there a father for the rain?
മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാര്?
Who had given the rain?
നൂറ് ചോദ്യങ്ങളെല്ലാം ചോദിച്ച് പുള്ളി വായും പൊളിച്ച് നിൽക്കുക.
And he Job was standing silent for all the questions.
ഒന്നോർത്തോളം അയ്യോ ആരായിരുന്നു?
You remember who was Job?
ഈ വന്ന ഫിലോസഫേഴ്സിനെ എല്ലാം പരാജയപ്പെടുത്തിയാളാ.
He defeated all the philosophers.
തനിക്ക് കുറച്ച് അറിവുണ്ടെന്നുള്ള ചിന്ത തനിക്കുണ്ടായിരുന്നു.
He knew that he had some knowledge.
എന്നാൽ ദൈവം തമ്പുരാനാണ് ചോദ്യം ചോദിച്ചപ്പോൾ.
But when God asked him some questions.
അവന്റെ ഉത്തരം സീറോ ആയിരുന്നു.
And he had nothing to answer.
അപ്പോൾ അവൻ ദൈവത്തിന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു.
Then he looked one thing and said to the Lord.
ദൈവമേ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവിയേ കേട്ടിരുന്നുള്ളൂ.
Lord I heard about you.
ഇപ്പോഴോ ഞാൻ നിന്നെ എന്റെ കണ്ണാൽ കാണുന്നു.
But with now I see you with my own eyes.
ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു.
So therefore I reject myself.
ഓടിയിലും ചാർത്തിലും കിടന്ന് അനുഭവിക്കുന്നു.
And I am laying before you.
ഇത്ര നാൾ ഒരു കേൾവിയുടെ പുറത്താണ് ഇയ്യോബ് ദൈവത്തെ സേവിച്ചത്.
So far he was in only on a hearsay about God.
ദൈവത്തെ നേരിൽ കണ്ടു കഴിഞ്ഞപ്പോൾ
when he saw him directly
അവൻ പറയാണ് ദൈവമേ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവിയേ കേട്ടിട്ടുള്ളൂ.
I have only heard about you.
ഇപ്പോൾ എന്റെ കണ്ണാണ് നിന്നെ കാണുന്നത്.
My own eyes now I see you.
ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു.
Therefore I reject myself.
ബോഡിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു.
And when he started in that situation, God started blessing him.
അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു.
Whatever he lost, God redeemed it.
അവന് 10 മക്കൾ പോയി 10 മക്കളെയും അവന് തിരിച്ചു കൊടുത്തു.
And all the 10 children he God gave him back.
ഞാൻ ഇത് പറഞ്ഞു വന്നത് താല്പര്യത്താണ്.
Why did I say this?
ഒരു ദൈവത്തിന്റെ ബൈബിളിലെ ജീവിത രണ്ട് അനുഭവങ്ങളുണ്ട്.
There are two experiences in the life of a believer.
ഒരു കൊടുങ്കാറ്റടിച്ചെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു
ചുഴലിക്കാറ്റുണ്ടെന്ന്
ഒരു തെക്കൻ കാറ്റുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു ഈശാന മൂലം
കാറ്റുണ്ടെന്ന്.
സൂര്യൻ അസ്തമിക്കുമെങ്കിൽ കുറെ കഴിയുമ്പോൾ നേരം വെളുക്കുമെന്ന്
ഓർത്തോളണം.
സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാ വ്യാധികൾ പിടിച്ചവരെ യേശുവിന്റെ അരികിലേക്ക്
കൊണ്ടുപോകും. Many types of diseased people will come to Christ.
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ
when we come back to Genesis 3:8 we read
അവിടെ ഇങ്ങനെ വായിക്കുന്നു വെയിൽ ആറിയപ്പോൾ
when in the cool of the day
തോട്ടത്തിൽ ദൈവം നടക്കുന്നതിന്റെ ഒച്ച ആദാമും ഹവ്വായും കേട്ടു.
Adam and Eve heard the voice of God walking in the garden.
ഒരു കുടുംബത്തെ ഏദൻ തോട്ടത്തിലാക്കിയിരിക്കുകയാണ്.
God has established a family in the garden of Eden.
ദൈവത്തിന്റെ സാദൃശ്യ പ്രകാരം സൃഷ്ടിച്ച ഒരു കുടുംബം ഇപ്പോൾ ഏദൻ തോട്ടത്തിലായിരിക്കുകയാണ്.
A family that been built on the image and of God is in Eden.
അവൻ തോട്ടത്തിൽ ആക്കുന്നതിന് മുമ്പ് തന്നെ അവന് വേണ്ടതെല്ലാം ദൈവം അവിടെ ഒരുക്കിയതിന് ശേഷമാണ് അവനെ ആക്കുന്നത്.
Before he was established the garden, everything was provided for him.
അവിടെ ഇവൻ ഒന്നിനും കുറവില്ല.
There is nothing lacking there.
ഏറ്റവും മനോഹരമായ ഒരു പശ്ചാത്തലത്തിൽ അവനെ ആക്കിയിരിക്കുകയാണ്.
In a beautiful circumstance he was put there.
ദൈവം അവനോട് ഒരു കാര്യം പറഞ്ഞു.
God told him one thing.
തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം.
You can eat of fruit of all the trees here.
എന്നാൽ ഒരു കാര്യം ഓർത്തോണം.
But there is one thing you should do.
തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്.
But you should not eat of the fruit of the tree of knowledge.
തോട്ടത്തിന്റെ നടുവിൽ രണ്ട് വൃക്ഷമുണ്ട്.
There are two trees in the garden.
ഒന്ന് ജീവവൃക്ഷം.
One is the tree of life.
രണ്ട് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം.
The second is the tree of the knowledge.
എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം.
You can eat of all the trees.
എന്നാൽ ഒരു ഫലം മാത്രം ദൈവം തമ്പുരാൻ വിലക്കി.
But one you are prevented to eat.
തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്.
You cannot eat of the fruit of the tree of knowledge.
അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും.
The day that you eat you'll die.
പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം ഉണ്ടാകുമെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞു.
Before the problem came in Jesus God told him you will have problem.
ദൈവം തന്റെ ജനത്തിന് സകലവും മുന്നറിയിക്കുന്ന ദൈവമാണ്.
God makes known all the problems in beforehand.
ദൈവം മുന്നറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല.
God will make it known beforehand.
എന്നാൽ ദൈവജനത്തിലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ?
You know about the problem with the children of God.
ദൈവത്തിന്റെ മുന്നറിവിനെ വകവെക്കാതെ അവർ മുൻപോട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് പരാജയം.
Even his forewarnings are not taken into consideration.
ഇത് തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും.
The day you eat of that you'll die.
ഇന്ന് പലരും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്.
Many will ask today.
അവരെക്കുറിച്ച് ഞാൻ പറയുന്ന വാചകം ഇതാണ്.
I will tell of them.
അവർ ദൈവത്തെക്കാൾ ജ്ഞാനികളാണ്.
They know more than God.
പലരും ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ തോട്ടത്തിലെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഇല്ലാതിരുന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിക്കാമായിരുന്നല്ലോ.
Many would comment if there were no fruits on that tree this problem would not have happened.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ
When God created man, he created him with a willpower.
മൃഗങ്ങളെ പോലല്ല സൃഷ്ടിച്ചത്.
He was not created like animals.
ഇന്ന് പലരും പാരമ്പര്യം പറയാറുണ്ട്.
Many would talk about the traditions.
ഏറ്റവും വലിയ പാരമ്പര്യം പറയാനുണ്ടെങ്കിൽ അത് മൃഗത്തിന്.
If there is any tradition for anyone to say it is for the animals.
എന്നാൽ മൃഗത്തിന് ഒരു കാര്യം ദൈവം തമ്പുരാൻ കൊടുത്തില്ല.
But God did not give him one thing.
വകതിരി കൊടുത്തില്ല.
But they did not give the ability to know.
തിരിച്ചറിവ് കൊടുത്തില്ല.
Not the ability to know right and wrong.
തിരുവനന്തപുരം കാഴ്ചമംഗലാകി നമ്മൾ കടന്നില്ലെങ്കിൽ
if you go to the zoo in Trivandrum
മനുഷ്യനെ പോലുള്ള കുരങ്ങിനെ കാണാം.
You can see monkeys look like a man.
ആ കുരങ്ങിനെ പോയി കാണുകയാണെങ്കിൽ
if you go and look at that animal
തോമാച്ചാനാണോ ഇരിക്കും തോന്നിപ്പോ.
You would look sir it could be like a Thomas there.
അല്ല സീവാൻഡസ് ആയിക്കോട്ടെ നിങ്ങൾ ആരും തോമാച്ചാൻ പറയുന്നത്.
Why you may think that is like Brother Andrews? You may think that is like a human being. But he has never felt, that animal never have felt that he need a clothing. Because he doesn't have the knowledge. But when God created man, he gave the knowledge of good and bad. The lion is the king of the animals. When we see the lion, we recognize it. But he has never ever thought that I would want to build a palace for the lion. But when God created mankind with the power knowledge, the ability to recognize the bad and the good and the evil.
Praise the
Lord. Amen.
I'll
tell you an example.
ഈ ഏദൻ തോട്ടത്തിലെ മനെ എനിക്കിപ്പോ വെള്ളമൊന്നും വേണ്ട, എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഈ ഏദൻ തോട്ടത്തിലെ ഈ ക്രമീകരണത്തെ കുറിച്ച് ഈ പ്രശ്നമുള്ള പല പ്രിയപ്പെട്ട ഇവിടെ ഇരിപ്പുണ്ട്.
There are many who have difficulty with the arrangements in the Garden of Eden.
അവരോട് എനിക്ക് പറയാനുള്ള ഒരു ഉദാഹരണം.
I have an example for them.
നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ,
when you are at home,
നിങ്ങളുടെ ഒരു കുഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നു വിചാരിക്കുക.
There's one of your child is there.
അവന് ഒരു ആറേഴ് വയസ്സുണ്ട്.
6-7 years old.
അവരോട് പറഞ്ഞു, മോനെ നീ ഇവിടെ തന്നെ ഇരുന്നോ.
And you told them, you sit here.
ഞാൻ പോർട്ട്ലാൻഡ് വരെ പോവുകയാണ്.
I'm going up to Portland.
അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരുന്നോ.
You stay here.
പോർട്ട്ലാൻഡിൽ പോയിട്ട് പുള്ളിക്കാരന് വളരെ ലേറ്റ് ആയിട്ടാണ് കടന്നു വന്നത്.
And he came much later after going to Portland.
തിരിച്ചു വന്നപ്പോ മോൻ ഈ കസേര തന്നെ ഇരിപ്പുണ്ട്.
And when you came, he comes back, the son is still in that particular chair.
വിങ്ങിപ്പെട്ടിരിക്കുകയാണ്.
And he is crying.
അവിടെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്.
Something, few things have happened.
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നീ ഇവിടെ തന്നെ ഇരുന്നോണോ എന്ന് അവന്റെ അപ്പൻ പറഞ്ഞിട്ട് പോയെങ്കിൽ പിടിച്ചു കെട്ടി പോലെ അവിടെ ഇരിക്കണം എന്നാണ് അപ്പൻ ഉദ്ദേശിച്ച അർത്ഥം.
When he told the son that he should stay in that chair, was it the real purpose that he should stay, remain there all the time? Does that mean that he cannot even go to the bathroom and sit on that chair? There is a meaning for that command by which the father gave. God has created you with the ability to know the good and the bad. And when you have the when you have the good and the bad before you,
തിന്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നന്മയെ കരസ്ഥമാക്കത്തക്ക ആരോഗ്യമുള്ള ഒരു ഉടമയുടെ ശരീരമായിട്ടാണ് ദൈവം നിന്നെ നിർമ്മിച്ചത്.
God has created you with the ability to recognize the good and receive the good and reject the bad.
Praise the Lord.
Amen.
ഇന്ന് രാത്രികാലം എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരുന്നാൽ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഒരു ദൂത് ദൈവം തന്നിട്ടുണ്ട്.
If you would listen to me, God has a message for you.
ആദാമുവായും കുടുംബമായി സന്തോഷമായി ഫലം അതേത്തുന്നുകൊണ്ട് ഇവിടെ ജീവിക്കുക.
Adam and Eve, they are enjoying that family life in the garden.
Satan avar adikile kadannu vannu.
And Satan came to them.
Oru chodyam choichu.
And asked one question.
Vastamayi ee vrikshathinte phalam thinnarunnu devan ningalodu kalpichirundo?
Did really God tell you that you cannot eat the fruit of the tree?
Orne nammude ammachi paranju thinniyum arudhu thodiyum arudhu paranjittundu.
And the mother said that you cannot even touch it or eat it. God did not say that you cannot touch it.
അമ്മാമ ജാനോട് കൂട്ടി ചേർത്താണ്.
She just added a few words.
തിന്നരുത് എന്ന് പറഞ്ഞു.
But God told her not to eat.
ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
The day that you eat, you will die.
സാത്താൻ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ?
You know what Satan said?
ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കില്ല നിശ്ചയം.
Even the day you eat, you will not die, that's sure.
നിങ്ങൾ ദൈവത്തെ പോലെ ആകും, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് ദൈവം അറിയുന്നു.
God knows that when you eat that thing, your eyes will be opened, you will be like God.
സാത്താന്റെ വലിയ തന്ത്രം നിങ്ങൾ കണ്ടോ?
Look at the trick of the Satan.
ഇന്ന് രാത്രി കാലം സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ.
You are not one who does not know the tricks of the enemy.
ഇത് നിങ്ങളുടെ കണ്ണ് തുറക്കും.
Your eyes will be opened.
അത് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു.
Not only that, you will be like God, and that God knows about that.
അതുകൊണ്ട് നിങ്ങൾ ഉയരുന്നതിലുള്ള അസൂയ കൊണ്ടാണ് ദൈവം തമ്പുരാൻ ഇത് തിന്നരുതെന്ന് പറഞ്ഞിരിക്കുന്നത്.
So because of his jealousy that you will be like God, God has made this command for
you. Praise the Lord. ആ കുടുംബം അവിടെ പരാജയപ്പെടുകയാണ്.
And that family failed there.
ആ ഫലം പറിച്ചിരുന്നു, അവരുടെ ദൈവദേശ് നഷ്ടപ്പെട്ടു പോയി.
They ate that fruit and they lost the glory of God.
എന്നാൽ ഏലി ആറിയപ്പോൾ,
But when the cool of the day,
ദൈവത്തിന്റെ കാളച്ചോടെ ശബ്ദം അവർ കേട്ടു.
They heard the voice of the God walking there.
ദൈവത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ തക്കണ സാധ്യമല്ലാതെ അവർ ഓടി ഒളിച്ചിരിക്കുകയാണ്.
They cannot face the God, so they have hidden from God.
ഏദൻ തോട്ടത്തിൽ ഒരു ശബ്ദം കേട്ടു.
But they heard a voice in the air.
ആദാമേ നീ എവിടെ?
Where are you, Adam?
ഞാൻ ആദ്യം സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ വിചാരിച്ചത് രാവിലെ മുതൽ ദൈവം തമ്പുരാൻ ഈ ഏദൻ തോട്ടത്തിൽ കൂടെ നടന്നിട്ട് ആദാമിനെ അവ്വായും കാണാതെ വന്നപ്പം എടാ ആദാമേ ഞാൻ ക്ഷീണിച്ചടാ നീ എവിടാന്നങ്ങ് പറയടാ എന്നാ ഞാൻ മനസ്സിലാക്കിയത്.
When I was in Sunday school, I thought God was walking all through the day in the garden and could not find him. Finally, when he was about in the evening tired, he called for Adam.
എന്നാൽ അങ്ങനെ അല്ലെന്ന് എനിക്ക് ഇപ്പോൾ അറിയാം.
Now I know that's not what happened.
ദൈവം ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്.
This is what God asked.
ആദാമേ നീ എവിടെ?
Where are you, Adam?
ഞാൻ നിന്നെ ആക്കിയ സ്ഥാനത്ത് നീ ഉണ്ടോ?
Are you in that place that I placed you?
ഞാൻ നിന്നെ ഒരു സ്ഥാനത്താക്കിട്ടാണല്ലോ പോയത്.
I have placed you in a particular location.
ആ സ്ഥാനത്താണോ നീ ഇരിക്കുന്നത്?
Are you in that position?
ഇന്ന രാത്രി കാലം ഏദൻ തോട്ടത്തിൽ മുഴങ്ങി അതേ ശബ്ദം ഇവിടെ ഇരിക്കുന്നവരോട് മുഴങ്ങുന്നു.
And the same question is asking God today to you.
ദൈവം നിന്നെ ആക്കിയ സ്ഥാനത്താണോ ഇന്ന രാത്രി കാലം നീ
ഇരിക്കുന്നത്? Are you in that place where God has placed you?
ആ സ്ഥാനം വിട്ടു പോയിട്ടെങ്കിൽ ഇന്ന രാത്രി കാലം മടങ്ങി വരുവാൻ.
If you have rejected that place, come back to that place tonight.
നമസ്കാരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
Let's praise God for what he is doing.
Praise the Lord.
Praise the Lord.
Adam kortha marubadi enna ariyamo?
You know what Adam said to him?
Thottu ninde shabdam kettittu njangal olichirikkiyagunu.
Because we heard your voice, we are hidden from you.
Orne devan chodikkunu thinnaru ninnodu parnja vrikshathinte phalam nee thinno.
So God is asking, have you eaten the fruit that I told not to eat?
Adam kortha marubadi pratheyadayana.
And this is what Adam said.
Nee ennodu kooda irippan thanna ee stree thannu njan thinnu.
And Adam said, the woman you gave me asked me to eat and I ate.
Rendu vediyana Adam kodathu.
Two lies he said there.
Onnu devathode paranja vaajagam.
One, the first one is what he said to the Lord.
Nee ennor kuda irippan thanna ee stree thannu njan thinnu.
The woman that you gave this food and I ate.
Adhi artham ningal manasayo?
Did you know what that means?
ഞാൻ നിന്നോട് എനിക്ക് ഒരു കല്യാണം വേണമെന്ന് പറഞ്ഞു.
I didn't ask you to give you a woman.
ഞാൻ ചുമ്മാ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു.
I was sleeping there.
ഉറങ്ങി കിടന്ന് എന്റെ ഒരു വാരിയിൽ ഊരിക്കൊണ്ട് നീ പോയി.
And when I was sleeping, you took one of my ribs.
എന്നിട്ട് എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു.
And you asked me to marry her.
ആകയാൽ ഈ കുഴപ്പത്തിന്റെ കാരണം ഒന്ന് നീയാണ്.
Because you are the cause of this all the trouble.
രണ്ടാമത് ഈ സ്ത്രീയാണ്.
Secondly, this woman is the one who is the cause.
ആ സ്ത്രീയുടെ നീപ്പ് കണ്ടോ?
Look at her.
അതേ ഒരു മാക്സി ഒക്കെ ഇട്ട് എല്ലാണ്ട് ഒരു മാക്സി
കൊണ്ടാക്കിട്ട്
ഇപ്പൊ അതെല്ലാം ഉണങ്ങിയിരിക്കുകയാണ്.
That's all dried away.
ഈ കല്യാണം കഴിച്ച ദിവസത്തെ കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം.
Remember the day that they were get married together.
ദൈവം തമ്പുരാനാണ് ഈ കല്യാണം നടത്തിയത്.
God prepared the marriage.
ഈ കല്യാണം നടത്തിയപ്പോൾ ഈ പെണ്ണിനെ കണ്ട ഉടനെ ഇവൻ പറഞ്ഞൊരു വാചകമുണ്ട്.
And when he saw the woman, he said a words.
ഇതെന്റെ അസ്ഥിയും അസ്ഥിയും.
He is the bone of my bone.
എന്റെ മാംസം മാംസമാകുന്നു.
Flesh of my flesh.
എന്ത് കാര്യം അറിയാമോ?
He was quite proud of that.
ഇപ്പൊ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പറയാണ് ഈ സ്ത്രീ.
When the problem came, this woman.
ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാകുന്നില്ലേ?
This same problem happens in the families today.
അതേ കാര്യങ്ങൾക്കെല്ലാം അങ്ങോട്ട് മുന്നോട്ട് അങ്ങോട്ട് അച്ഛനെ ഇറക്കി വിടും.
For all the purpose you send the man for work.
ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനോട് പറഞ്ഞത് ഈ പണിക്കൊന്നും പോരുന്നു.
When something goes wrong, you say that I told him not to go for that.
തിരിച്ചു ഇതുപോലെ നടക്കുന്നുണ്ട്.
It will happen the other way also.
Praise the Lord.
Amen.
എന്നാൽ ദൈവം തമ്പുരാൻ അതേ അവരെ വിസ്തരിക്കുന്ന ഒരു രംഗമാണ് കാണുവാൻ തക്കണം.
But you'll see a place of God is judging them.
Praise the Lord.
Amen.
പാമിനെയും വിളിച്ച് വിസ്തരിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കണം.
He called the Satan also and is judging him.
ഇന്ന രാത്രി കാലം ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ.
Let me remind you one thing tonight.
ആദാമിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ ഇറക്കി വിട്ടതായ രംഗം നമുക്ക് കാണുവാൻ കഴിയും.
Let's see the place when God sent them out of Garden of Eden.
ഇന്ന് പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു പഴം പറിച്ച് തിന്നുകൊണ്ട് അവരെ ഇറക്കി വിട്ടെന്ന.
Many think that they ate a fruit and they were sent out.
ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല.
That's not what I understand.
ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ,
when we read the third chapter of the book of Genesis,
ദൈവം തമ്പുരാൻ പറഞ്ഞതായ ഒരു വാചകം,
there is a verse there.
ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്ന് എന്നേക്ക് ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് പറഞ്ഞാണ് അവരെ ഇറക്കി വിട്ടത്.
That he may eat and eat of the fruit of the tree of life that he might live forever. So he was sent out.
Adam avayum ipa paapa jeevanil irikkiyana.
Now they are in a sinful state. Ee
paapa jeevanil irunnonde avar jeevavrikshathinte phalam parichirunnal avar ennaikku jeevichu.
And if they would eat the fruit of the tree of life in that sinful state, they live forever.
Adavade angane varadirippan vendi devathinte snegam kondanu ആദാമിനെ ഹവ്വായെയും ഏദൻ തോട്ടിലേക്ക് വിട്ടു.
So because of the love of God that they will not be perpetually in sin, God sent them out of the place.
ഞാൻ സഹോദരിമാരോട് ചോദ്യം ചോദിക്കുന്നു.
Let me ask the sisters a question.
നിങ്ങളുടെ ഒരു കുട്ടി അഴുക്കിൽ കിടന്ന് കുളിച്ചിട്ട് ദേഹം മുഴുവൻ അഴുക്കാം, ദേഹത്തെ തൊടാൻ ഒക്കത്തില്ല, അങ്ങോട്ട് അടുക്കാൻ ഒക്കത്തില്ല, ദേഹം മുഴുവൻ അഴുക്കാം. ഈ അഴുക്കും വെച്ചോണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് പറയാ, മമ്മി ആ വാൾമാർട്ടിൽ നിന്ന് മേടിച്ച ആ ഉടുപ്പ് ഇങ്ങോട്ട് ഒന്ന് തന്നേ, ഞാനൊന്ന് ഇടട്ടെ എന്ന് പറഞ്ഞാൽ ബോധമുള്ള ഒരു മമ്മി എടുത്തു കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല.
സപ്പോസ് യു ഹാവ് എ ചൈൽഡ് ഹു ഈസ് പ്ലേയിങ് ആൻഡ് വിത്ത് മഡ് ഓൾ ഓവർ ദ ബോഡി കംസ് ബാക്ക് ആൻഡ് ആസ്ക് യു, ഹേ ഗിവ് മീ ദാറ്റ് ന്യൂ ക്ലോത്ത്സ് ഡ്രസ് ഐ ഹാവ്, വുഡ് യു ഗിവ് ദാറ്റ് ഡ്രസ് ടു ദാറ്റ് ചൈൽഡ്?
മമ്മിയുടെ നിപ്പ് കണ്ടാൽ ഒരിക്കലും ഇവൻ ഇത് ഈ ഡ്രസ് കൊടുക്കാൻ
തോന്നിപ്പോ. Look at her, she would never give that dress to him.
ഈ പയ്യൻ കടന്ന് നിർബന്ധം പിടിക്കുകയാണ്.
And the boy is say really fighting for the
boy. എനിക്ക് ആ ഉടുപ്പ് ഇട്ടേ ഒക്കത്തുള്ളൂ.
I must have that clothes.
ചൂരവടി എടുത്ത് അടിച്ചോണ്ട് പറയാ, നിനക്ക് തരത്തില്ലടാ.
And he would rather punish that boy and tell him that I would not give you this.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
What does that mean?
മകനെ, നിന്റെ ഈ അവസ്ഥയിൽ ഈ ഉടുപ്പ് എനിക്ക് തരാൻ ഒക്കത്തില്ല.
Because of your condition, you're a dirty body that I cannot give you this good dress.
എന്നാൽ ഈ ഉടുപ്പ് നിനക്കുള്ളതാണ്.
But this clothes is for you.
ഈ ഉടുപ്പ് നിനക്ക് തരണമെങ്കിൽ നിനക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്.
If you have to wear, you need a cleansing.
നിന്നെ ഞാൻ നല്ലോണം ഒന്ന് കുളിപ്പിച്ചിട്ട്
I will give you a bath.
നിന്റെ ദേഹത്തെ മാലിന്യങ്ങൾ മൊത്തം മാറ്റിയതിനു ശേഷം
and everything is taken off from your body.
ഈ ഉടുപ്പ് ഞാൻ നിനക്ക് തരാം.
Then I'll give you this robe.
ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷത്തിന്റെ ഫലം വിളക്കിയവനായ ദൈവം
God prevented that tree of life in the Garden of Eden.
വെളിപാട് പുസ്തകം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
In the book of Revelation we read this way.
ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും.
Oh, those who are victorious I'll give them the tree of life, fruit of the tree of life.
നമുക്ക് വേണ്ടി ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവം തമ്പുരാൻ റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട്.
He has reserved the fruit of the tree of life for us.
തന്റെ പുത്രനെ കാൽവറിയിൽ പരസ്യക്കോലമാക്കി നമുക്ക് വേണ്ടി രക്തം ചിന്തി അവൻ രക്തത്താൽ വീണ്ടും പ്രാപിച്ച ശുദ്ധീകരണം പ്രാപിച്ച ദൈവജനത്തിനു വേണ്ടി ജീവവൃക്ഷത്തിന്റെ ഫലം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു.
He has sacrificed himself on the cross of Calvary, shed his blood and redeemed the people for those he has reserved the fruit of the tree of life.
നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങൾ
ഉയർത്തി കൊണ്ട് Thank God for what he has done.
Praise the Lord.
Amen.
ഈ വൃക്ഷത്തിന്റെ ഫലം ഏതൊരു ജീവനെന്ന് കഴിക്കുന്നോ അതേ ജീവനിൽ എന്നേക്കും ജീവിച്ചു പോകും.
If you eat that tree, a fruit of the tree of life, you live forever.
നമ്മുടെ കേരളത്തിൽ ഒരു വലിയ മഹാൻ, നാട്ടുകാർക്കൊക്കെ സമ്മതനായ ഒരു മഹാൻ ജീവിച്ചിരുന്നു.
There was a great man in Kerala.
അദ്ദേഹം കിടപ്പിലായി.
And he was sick.
ഡയബറ്റീസിന്റെ അസുഖമാണ്.
He had diabetes.
ഇപ്പോൾ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
And he was going through dialysis.
അപ്പോൾ ഇദ്ദേഹം മാന്യനായ ഒരു വ്യക്തിയായിട്ട് നാട്ടുകാരെല്ലാം കൂടി തീരുമാനം എടുത്തു.
Because he was a prominent man, the community decided.
ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെ ഒരു മംഗളപത്രം അതെ ഗ്രീറ്റിംഗ്സ് ഒക്കെ എഴുതി കൊടുക്കാൻ.
They wanted to give him recognition memorandum.
ഈ മംഗളപത്രം എഴുതിക്കൊണ്ട് ഇവർ ചെന്നു.
They wrote that thing and gave to him.
അതിനകത്ത് ഒരു വാചകം എഴുതിയിരിക്കുന്നത് ഇതാണ്.
There's one verse there.
അങ്ങ് ദീർഘായുസ്സോടെ ഇരിക്കണം.
May you live for a long life.
ഈ ഇദ്ദേഹം ഒരു തമാശ പറയുന്ന ഒരാളാണ്.
This prominent man, he used to tell jokes.
അദ്ദേഹം ഈ മംഗളപത്രം വായിച്ചിട്ട് പറഞ്ഞ വാചകം ഇതാണ്.
And after he read that greetings, he read, said this way.
നിങ്ങൾ എന്നോട് ചെയ്യാവുന്നതിലേക്ക് ഏറ്റവും വലിയ ദ്രോഹമായിരിക്കുന്നു.
You have done a great harm to me.
അതെന്താന്ന് ചോദിച്ചു.
What have you done?
നിങ്ങൾ എനിക്ക് ദീർഘായുസ് നേർന്നിട്ടുണ്ട്, പക്ഷെ സൗഖ്യം നേർന്നിട്ടില്ല.
You have wished me a long life, but have not promised any healing.
ഞാൻ ദീർഘായുസ്സോടെ ഇരിക്കണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഡയാലിസിസ് നടത്തി, ഈ ഡയബറ്റീസ് ആയിരിക്കുന്ന ഞാൻ ഈ ഡയാലിസിസ് നടത്തി ഇങ്ങനെ ദീർഘായുസ്സോടെ ഇരിക്കണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം?
When you wished a long life for me, you really telling me that I should suffer through this pain, this dialysis, and stay in that for a long life.
എന്തു പണമാണ് ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്?
How much money I'm spending for this?
ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ?
Did you understand what I said?
ഒരു പക്ഷപാതക്കാരന് ഒരു രോഗിയായിരിക്കുന്ന വ്യക്തിക്ക് ദീർഘായുസ് ഒരു ശാപമാണ്.
For a person who is really sick, a long life is a curse.
പരാജയപ്പെട്ടവനെ ദീർഘായുസ്സോടെ ഇരുത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം.
Our God is not the one who give long life to a cursed person.
ജയിക്കുന്നവനെ ദീർഘായുസ്സോടെ തിരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
God gives a long life to the victorious one.
നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ,
when we become victorious,
ജീവവൃക്ഷത്തിന്റെ ഫലം തന്ന് നമ്മളെ നിത്യജീവനിലേക്ക് നിർത്തുന്ന ആ വലിയതായ ദൈവത്തിന്റെ സ്നേഹമോർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
Let's thank the Lord who give us the great love to have that long life in
him. ഒരു കുടുംബം ഇവിടെ പരാജയപ്പെടുകയാണ്.
A family is being failed here.
ഇനിയും തലമുറയിലേക്ക് കടന്നു വരാം.
Let's come back to the generations.
അവർക്ക് രണ്ട് മക്കൾ ഉണ്ടായി.
They had two children.
കയ്യനും ഹാബേലും.
Cain and Abel.
അവർ രണ്ടുപേരും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനൊക്കെ കടന്നിരുന്നു.
They both decided to please God.
രണ്ടുപേരും ഒരേ സമയത്ത് വന്നിരിക്കുകയാണ്.
Both of them came at the same time.
ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ലോകത്തിൽ രണ്ട് ഫെലോഷിപ്പ് ഉണ്ട്.
There are two fellowships in the world.
One is Cain fellowship, and Habel fellowship.
One is a fellowship of the Cain, the other one is the fellowship of Abel.
ഈ രണ്ട് പേരെ തിരിച്ചറിയാൻ തക്കൊരു ഒരു വിഷമവും ഇല്ല.
Is no problem in recognizing these two.
യോഹാൻ കഴിയും അവരുടെ മുഖത്തോട് നോക്കിയാൽ മതി.
All he had to do is look at their face after the meeting.
Cain fellowship ആണ് മുഖം മാറിയിരിക്കും.
For the Cain fellowship always have a sad face.
എന്നാണ് വിശേഷം എന്ന് വെച്ചാൽ അവരൊക്കെ ചൂടാകും.
When you ask them how are you doing, they get angry.
കാരണം യോഗം കഴിയുമ്പോൾ അവരുടെ മുഖത്തോട് നോക്കിയാൽ മതി.
All you had to do is look at their face.
ദൈവം രാത്രി കാലോടെ വന്നിരിക്കുന്ന ആരും കൈ ഫെലോഷിപ്പ് ആരില്ല.
I hope none of you are in the Cain fellowship.
എല്ലാവരും ഹാബേൽ ഫെലോഷിപ്പ് ആരാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I praise God that all of you are in the Abel fellowship.
കൈന്റെ അപ്പന് മുന്നറിയി കൊടുത്തവനായ ദൈവം കൈന് മുന്നറിയി കൊടുത്തു.
God who gave a warning to the father also gave warning to Abel.
കൈനെ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു.
Cain the sin is at your door.
അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു.
His desire is towards you.
നീ അതിനെ കീഴടക്കണം.
You must conquer that.
Praise the Lord.
Amen.
അവൻ പാപത്തിലേക്ക് അകപ്പെടുന്നതിന് മുമ്പ് തന്നെ അവന്റെ അപ്പന് മുന്നറി കൊടുത്തവനായ ദൈവം തലമുറയ്ക്ക് മുന്നറി കൊടുക്കുകയാണ്.
God who gave his father warning is also giving the generation warning ahead of him.
അതേ കൈൻ ആകപ്പാടെ തെന്നിയപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു.
When he was in error, God told him, the sin is at your door.
മുന്നറി കൂടാതെ ദൈവം ഒരു കാര്യവും ചെയ്യുന്നില്ല.
Without forewarning, God would not do anything.
ഇന്ന് രാത്രി കാലം കടന്നു വന്നിരിക്കുന്നവർക്കെല്ലാം ദൈവം തന്നെ മുന്നറിയി നൽകുകയാണ്.
God is giving forewarning to all those who have been here.
കൈനെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു.
The sin is at your door.
അതിന്റെ ആഗ്രഹം നിന്നോടാണ്.
And his desire is towards you.
നീ അതിനെ കീഴടക്കണം.
You must conquer that.
Praise the Lord.
Amen.
ഇത്രേ മുന്നറിയി ലഭിച്ചതായ കൈൻ ഹാബേലിനോട് പറഞ്ഞു, വാ നമുക്ക് വയലിലേക്ക് പോകാം.
With all that warning, Cain told his brother, let's go to the field.
വയലൊക്കെ ഞാൻ നിനക്ക് എഴുതി തരാം എന്നൊക്കെ പറഞ്ഞു ആയിരിക്കും കൊണ്ടുവന്നു.
Maybe he told him a good promises.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ കൈൻ ഹാബേലിന്റെ നേരെ കയർത്തു.
And then he became angry at him.
അവനെ കൊന്നു.
And he killed him.
ആരും അറിയാതെ കൊന്നിട്ട് തിരിച്ചു വരികയാണ്.
Without nobody knowing that thing, he's returning back.
അവന്റെ അപ്പനെ മുന്നറിയി കൊടുത്തിട്ട് ന്യായം വിധിച്ചവനായ ദൈവം കൈനോട് ഇടപെടാൻ തുടങ്ങി.
God who gave his father warning also met him.
ഒരു ചോദ്യം ചോദിച്ചു.
He asked him a question.
അപ്പനോട് ചോദിച്ചത് നീ എവിടെന്നാണ് ചോദിച്ചത്.
He asked his father, where are you?
ഇപ്പൊ മകനോട് ചോദിക്കുന്നത് നിന്റെ അനുജനാകുന്ന ഹാബേൽ എവിടെ.
He is asking Cain, where is your brother Abel?
കൈനേ, നിന്റെ സഹോദരൻ എവിടെ.
Where is your brother?
അവൻ കൊടുത്ത മറുപടി അറിയാമോ.
You know what the answer he gave?
ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ.
Am I keeper of my brother?
ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാണ്.
He is asking God a question.
ഇവന്റെ അപ്പൻ ഒരു സ്റ്റേറ്റ്മെന്റാ പറഞ്ഞത്.
The father gave a statement.
മകന്റെ കാലമായി ഇപ്പൊ ക്വസ്റ്റ്യൻ ആയി.
And when the son's time came, he is questioning God.
അപ്പൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്?
What was the father's statement?
നീ എന്നോട് ഈ പാൻ തന്ന ഈ സ്ത്രീ തന്നു ഞാൻ തിന്നു.
The woman you gave me the fruit and I ate.
അതൊരു സ്റ്റേറ്റ്മെന്റാ.
That is a statement.
എന്നാൽ ഇപ്പോൾ ക്വസ്റ്റ്യനാ.
Now is a question.
നോക്കണമേ, അപ്പൻ പരാജയപ്പെട്ട് കഴിയുമ്പോൾ മക്കളുടെ ജീവിതം വരുമ്പോഴത്തേക്ക് തലമുറ വ്യത്യസ്തമായ നിലയിൽ മുൻപോട്ട്
പോയിട്ടുണ്ട്. Listen, when the father failed during the time of the children, the situation has worsened.
ദൈവത്തെ question ചെയ്യുന്നതിൽ ഇവന് യാതൊരു മടിയില്ല.
He has no difficulty in questioning God.
ഞാൻ എന്റെ അടിയന്റെ കാവൽക്കാരനോ.
Am I my brother's keeper?
ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ബഹറിനിൽ ഒരു കൺവെൻഷൻ നടന്നുപോയി.
A few years ago I was at Bahrain for a meeting.
ഞാൻ വീട്ടിൽ ചെന്ന് കയറി.
I was in a home.
അവരെന്നെ വീട്ടിൽ കൊണ്ട് ഞാൻ സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ വീട്ടിൽ കൊണ്ട് എന്നെ
ഇരുത്തിയിരിക്കുകയാണ്. And they took me to the home and
അവിടെ മൂന്ന് മക്കളുണ്ട്.
There were three children there.
അതിലൊരു മകൻ ഇങ്ങോട്ട് വന്നു.
One son came to me.
എന്നോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു.
He asked me, who are you?
ഞാൻ അങ്ങ് ആകെ വിഷമിച്ചു പോയിട്ടോ.
And I got a little perturbed.
അപ്പൊ അപ്പനകത്ത് പറഞ്ഞു, മോനെ അത് പാസ്റ്റർ എന്ന് പറഞ്ഞു.
I saw the father from inside said, that is the pastor.
ഉടനെ രണ്ടാമത്തെ കുഞ്ഞു ചോദിക്കുക, ആ നീ പാസ്റ്റർ ആണോ.
And the second The second son asked, "Are you pastor?"
പറഞ്ഞു, അമ്മ അവിടെ നിന്ന് പറഞ്ഞു, മോനെ പാസ്റ്റർ അല്ല, പാസ്റ്റർ അപ്പച്ചനാന്ന് പറഞ്ഞു.
So mother said, "He's not pastor, but father pastor."
ഈ മൂന്ന് കുഞ്ഞുങ്ങൾ കാഴ്ചവങ്ങളാണ് മൃഗത്തെ നോക്കുന്ന പോലെ നോക്കിയിരിക്കുന്നത്.
All three of them looking me like looking at the beast in the animal.
പറഞ്ഞു, മൂന്നാമത്തെ കൊച്ചു ചോദിക്കാം, നീ പാസ്റ്റർ അപ്പച്ചനാണോടോ?
So the third son said, "You are pastor appachan."
തലമുറ വന്നപ്പോഴത്തേക്ക് വന്നിരിക്കുന്ന വ്യത്യാസം കണ്ടോ?
See when the generations came, the difference in the generations.
ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ?
Am I brother's keeper? He has no reservation in asking that question.
ഞാൻ അനുജന്റെ കാവൽക്കാരനോ എന്ന് ചോദിച്ചപ്പോൾ,
when he said, "Am I my brother's keeper?"
അപ്പോൾ ദൈവം പറഞ്ഞു, ആ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ, അറിയാൻ വേണ്ടി ചോദിച്ചാ പോവാന്ന് പറഞ്ഞു പോയോ?
God didn't say that I didn't ask for nothing and he didn't go away.
Praise the Lord. ദൈവം തമ്പുരാൻ പറഞ്ഞു, നിന്റെ അനുജൻ രക്തഞ്ചിന്നിരിക്കുന്ന ഈ സ്ഥലം വിട്ട് നീ ശാപഗ്രസ്തനായി പോകണം.
God told him that you will go from this place and you will go in a curse.
നോക്കണമേ, ചോദ്യം ചെയ്തവൻ അടുത്ത് പറഞ്ഞ വാചകം കേൾക്കണമോ?
You know what he said?
ആരെങ്കിലും എന്നെ കണ്ടാ കൊല്ലും.
If somebody would see me, they'll kill me.
ദോഷം വിതച്ചവനെ, നീ എവിടെ ചെന്നാലും ഭയം നിന്നെ ആകമ്പടിയായി സേവിക്കും.
If you have done evil things wherever you go, the fear will follow you.
ആത്മീയ വിഷയത്തോട് ചോദ്യം ചെയ്താൽ,
if you question the spiritual things,
ദൈവത്തോട് ചോദ്യം ചെയ്താൽ,
if you question God,
ആരാധനയോട് കളിച്ചാൽ,
if you question the worship,
നിന്റെ ജീവിതത്തിൽ ഭയം നിന്നെ ആകമ്പടിയായി സേവിക്കും.
And fear would come into your life.
നിന്റെ മനസ്സായിട്ട് നിന്നെ കുത്തിക്കൊണ്ടിരിക്കും.
And your conscience would prickle him.
Praise the Lord.
Amen.
ഇനി കൊച്ചു തലമുറയിലേക്ക് വരിക. ഇപ്പം അപ്പന്റെ കാര്യം പറഞ്ഞു, കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു, തലമുറയുടെ കാര്യം പറഞ്ഞു, വിശദീകരിക്കാൻ സമയമില്ല. കൊച്ചു തലമുറയിലേക്ക് കടന്നു വരികയാണ്.
Welcome to the next generation.
കയീൻ പോയി നോദ് ദേശത്ത് താമസിച്ചു.
Cain went to Nod and lived there.
അവന് യാതൊരു കുഴപ്പമില്ലെന്നേ.
He has no problem.
അവിടെ ചെന്നപ്പോ കല്യാണം ഒക്കെ നടന്നു.
And he married there.
നോക്കണമേ, കൊലപാതകം നടത്തി വന്നവന് അവൻ ഒരു കുഴപ്പമില്ല, അവന്റെ കല്യാണം ഒക്കെ
ഭംഗിയായിട്ടുണ്ട്.
അവനൊരു മകൻ ജനിച്ചു, ഹാനോക്ക്.
He had a son by the name of Enoch.
കയീൻ ഒരു പട്ടണം നടത്തു.
And he built a city there.
പട്ടണം പണിഞ്ഞിട്ട് തന്റെ മകന്റെ പേര് വിട്ടു.
And he gave his name for that.
ദൈവമേ, നമുക്കൊക്കെ ഒരു കൂര പണിയാൻ നിർത്തില്ലാഞ്ഞപ്പോ ഇല്ലായിരിക്കുമ്പോ ഈ കൊലപാതകം പോയി ഒരു വലിയ പട്ടണം പണിതു.
When we have no place to stay or have comfortable house, the murderer went and built a town.
നമുക്കെല്ലാം വലിയ വലിയ വീടുകളുണ്ട്.
We have nice homes.
അതിന്റെ പേയ്മെന്റ് അടയ്ക്കാൻ തക്കണം. രണ്ട് മൂന്ന് ഓവർടൈം ചെയ്ത് ഇങ്ങനെ നടുവടിച്ച് ഇങ്ങനെ നടക്കുക.
And we are working 2-3 jobs to pay for that daily.
എന്നാ കയ്യിനെ നോക്ക്.
But look at Cain.
കൊലപാതകനെ നോക്ക്.
He is a murderer.
അവൻ ഒരു കൊലപോല വലിയൊരു പട്ടണം പണിതു.
He built a huge town.
തന്റെ മകന്റെ പേര് വിട്ടു.
And he gave the name of his son to that name.
കുറെ കഴിഞ്ഞപ്പോ അവന് കൊച്ചുമക്കൾ ഉണ്ടായി.
And then he had children, grandchildren.
അതിൽ ഒരു മകന്റെ പേരാണ് ലാമേക്ക്.
And his name is Lamech.
നിങ്ങൾ നാലാം ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കണം.
You go back to read Genesis chapter 4.
ആ 16-ാം വാക്യം മുതൽ വായിച്ചു നോക്കണം.
Read from verse 16 onwards.
ലാമേക്ക് രണ്ട് ഭാര്യ മാറിയെടുത്തു.
He married two women.
അവന്റെ വലിയപ്പൻ ഒറ്റ ഭാര്യ ദൈവം കൊടുത്തു.
And his grandfather had only one wife.
ഇവന്റെ കാലമായപ്പോ ബഹുഭാര്യത്വം ആരംഭിച്ചു.
When his time came, he married two women.
ഇന്ന് അമേരിക്കയിൽ നടക്കുന്ന രീതികളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്.
I am just talking about what is happening in our society today.
മനോഹരമായി ജീവിച്ച ഒരു കുടുംബം.
A home that was beautiful home.
ദൈവത്തിന്റെ പ്ലാൻ അനുസരിക്കാതെ ജീവിക്കാതെ വന്നതുകൊണ്ട് ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി.
Because they did not follow the word of the Lord, there was problem in the home.
ദൈവം വലിയ ആഗ്രഹത്തോടാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയെ കൊണ്ട് ഇവിടുത്തെ ഫലങ്ങളൊക്കെ അനുഭവിക്കത്തക്കോണം ആക്കിയത്.
God has brought you from India and brought to this place with great hope and with good blessings.
നീ നമ്മൾ അനുഭവിച്ച ആരാധനയ്ക്ക് വ്യത്യാസം വരുത്താതെ മനോഹരമായി തോർത്ത് ജീവിക്കാനാണ് ദൈവം ഇവിടേക്ക് കൊണ്ടുവന്നത്.
God has brought you this place to have same experience and same fellowship and same worship.
എന്ന ദൈവത്തിന്റെ പ്ലാനിന് വിരുദ്ധമായി യാത്ര ചെയ്യാൻ തുടക്കുമ്പോൾ കുടുംബത്തിൽ പ്രശ്നമായി.
When we moved against the word of God, against his commandments, there started problems in the home.
കുടുംബത്തിൽ പ്രശ്നം വന്നപ്പോൾ തലമുറയിൽ പ്രശ്നമായി.
When the family problem came in, the generations became affected.
തലമുറയിൽ പ്രശ്നമായപ്പോൾ കൊച്ചു തലമുറയിലും പ്രശ്നമായി.
And when the generations became problem, as the grandchildren became problem.
ലാമേക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു.
Lamech married two women.
ആ രണ്ടു പേർക്കും പേരുണ്ട്.
They have names.
ഒരുത്തരുടെ പേര് ആദാ.
One's name is Ada.
മറ്റവളുടെ പേര് സില്ല.
The second one is named Silla.
അവർക്ക് മക്കളുണ്ടായി.
They also had children.
ഭയങ്കര ഉയർച്ചയ.
And great blessing.
കൊലപാതകന്റെ മക്കൾക്ക് ഭയങ്കര ഉയർച്ച.
These are the children of the murderer.
ഞാൻ കോട്ടയംകാരനാണ്.
I'm from Kottayam.
കോട്ടയത്ത് ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. കോട്ടയം പട്ടണത്തിൽ ഒരു വാട്ടർ ടാങ്ക്.
There is a big water tank in Kottayam.
രാവിലെ ജോലിക്കാർ ജോലിക്ക് പോകാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മുകളിൽ ഒരു അനക്കം
കിട്ടും.
മുകളിലോട്ട് നോക്കിയപ്പോ ഒരുത്തൻ ചാക്ക് കൊണ്ട് ഒരു വീടുണ്ടാക്കി വാട്ടർ ടാങ്കിന് മുകളിൽ താമസം ഉറപ്പിച്ചിരിക്കുക.
So he saw a person making a tent on the top of the water tank. He has established home there.
Or avana sthanathu nikkiya avarku manasil.
They realized that he was in a difficult place.
Avaru parney nee irangan parnu.
And they asked him to come down.
Avar jaarun irunnu parnu.
He said I won't come down.
Ivaru pettanu enna police station il parnu.
So they went to the police station and
informed. Or the water tankine moli veedu vechu thaamasamaakittundu.
There's a person who is settling down on the top of the water tank.
Avane avaru nerakkanu nu parnu.
You need to come back and get him down.
Orne SIM police kar ellam kuda pettanu jeep il vannirangi.
So there's Police officials came there.
Yes, I arrangedu parnu irangi vaada vaattu nu parnu.
He said, told him, sub-inspector told him, come down.
Idu Malayala Manoramikkathu vanna kaaryamaanu.
This is a came in the Malayala Manorama paper.
Irangana daale nu parnu.
Come down.
Avar njaaru nu parnu.
I'm not going to come down.
Orne isay parnu ninna njangal irakkum nu parnu.
But he said, we'll get you out of that place.
Orne ee vaattu tankine mogali ninna avan essay nokki oru kaaryam parnu.
So he said something to the SI.
Eda o essay vilikka eda ഒരുത്തൻ എങ്ങനെയെങ്കിലും ഉയർച്ച ഉണ്ടായാൽ നിനക്ക് അവനെ ഒക്കെ താഴെ ഇറക്കണം.
So the guy told him that if somebody is being blessed, you want to bring that blessing down.
ഒരുത്തൻ എങ്ങനെയെങ്കിലും ഉയർച്ച ഉണ്ടായാൽ നിന്റെ ഒക്കെ അസൂയ.
So you are jealous because somebody is being in a higher place.
അവനെ താഴെ ഇറക്കണം.
You want to bring him down.
ഇതാണ് ഉയർച്ച ദൈവമക്കളെ.
Is that real
blessing? മോളിക്കാൻ നിൽക്കുന്നതാണ് ഉയർച്ച.
Is that real blessing?
എവറസ്റ്റ് ഒരുമിടം കയറുന്ന മോളിക്കറുന്നാണ് ഉയർച്ച.
Somebody climbing on the top of Everest is a blessing.
ചന്ദ്രനിലേക്ക് പോകുന്നതാണ് ഉയർച്ച.
He is going to the moon is a blessing.
ദൈവികമായ നിഴലല്ലാത്ത ഒന്നും ഉയർച്ചയല്ല.
Anything that is not according to the plan of God is not a real blessing.
ദൈവം തരുന്ന ഉയർച്ച മാത്രമേ നിലനിൽക്കത്തുള്ളൂ.
The blessing that God gives you lasts forever.
അവനെ അവർ താഴെ ഇറക്കി, അത് വേറെ കാര്യം.
They brought him down, that's the second thing.
ലോകത്തിൽ പലരുടെയും ഉയർച്ച ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഈ വാട്ടർ ടാങ്കിന് മുകളിൽ കയറി ചാക്കും കൊണ്ട് പെര പണിയിച്ച് നിൽക്കുന്ന ഭ്രാന്തന്റെ ഉയർച്ച പോലെ ഉള്ളൂ.
ഐ ബിലീവ് ദാറ്റ് ദി ബ്ലെസിംഗ്സ് ഓഫ് മോഡേൺ ഡേ ആർ ലൈക്ക് ദിസ് മാൻസ് ബ്ലെസിംഗ് ഇൻ ദ ടോപ്പ് ഓഫ് ദി വാട്ടർ ടാങ്ക്.
കയീന്റെ ആ കൊച്ചലമറ നിങ്ങൾ നാളെ ചോദിക്കേ.
ലുക്ക് അറ്റ് കയീൻ.
മിടുമിടുക്കന്മാർ പിള്ളേരുണ്ടായിരുന്നു.
ആൻഡ് ബ്യൂട്ടിഫുൾ ചിൽഡ്രൻ.
ഈ ആദയും സില്ലയും അവർക്ക് രണ്ടുപേർക്കൂടെ നാല് പിള്ളേരുണ്ടായി.
ആദാ ആൻഡ് സില്ല, ദേ ഹാഡ് ഫോർ ചിൽഡ്രൻ.
അവരുടെ പേര് കേട്ടാൽ തന്നെ നല്ല രസമാണ്.
ദെയർ നെയിംസ് ആർ ഇൻട്രസ്റ്റിംഗ്.
യാബാൽ, യൂബാൽ, തൂബൽ.
Jabal, Jubal and Tubal.
നമ്മുടെ പിള്ളേർക്ക് പേരില്ല. സീനി, സൂനു, സാനു എന്ന് പറഞ്ഞ പോലെ പേരുകളാണ് ഈ അപ്പനും
കണ്ടുപിടിച്ചിരിക്കുന്നത്.
നിങ്ങൾ നോക്കിയാ പ്രാസം ഒപ്പിച്ചുള്ള പേരുകൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക.
ഗുഡ് നെയിംസ് യു വിൽ ഫൈൻഡ് ഇൻ ദി 19th വേർഡ്.
ഞാൻ ഈ പറയുന്നൊന്നും ഇല്ലാത്ത കാര്യമല്ല.
ദീസ് ആർ ഓൾ ട്രൂ ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്.
യാബാൽ ജഡ്ജ് എല്ലാം കണ്ടുപിടുത്തക്കാരാ.
Jabal is the one who is an inventor.
കൊലപാതകന്റെ കൊച്ചുമക്ക കൊണ്ടാകുന്ന പിള്ളേരെല്ലാം കണ്ടുപിടുത്തക്കാരാ.
All these people are inventors.
യാബാലിന്റെ കണ്ടുപിടുത്തം എന്തായിരുന്നു?
You know what Jabal did?
കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും അവൻ പിതാവായിട്ട്.
He was the father of those who live raise livestock who live in tents.
ബിൽഡിംഗ്, വീട് കോൺട്രാക്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ തക്കവണ്ണം ആദ്യം കണ്ടുപിടിച്ചത് യാബാല.
In other words, Jabal was a contractor building houses.
കന്നുകാലികളെ വളർത്തിയാൽ എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്ന് ആദ്യം കണ്ടുപിടിച്ച വ്യക്തി യാബാല.
He is the one who also found animal husbandry.
Praise the Lord. എല്ലാം കണ്ടുപിടുത്തക്കാര.
They are all great merchants.
അടുത്ത യൂബാൽ.
The next one is Jubal.
വേണുവും കിന്നരവും ഉണ്ടാക്കുന്നവർക്ക് അവൻ പിതാവായി.
He was the father of all who play the harp and the flute.
Instrumental music-ന്റെ അപ്പനാണ് യൂബാൽ.
He is the father of instrumental music.
അവനാണ് ആദ്യം കീബോർഡ് എല്ലാം കണ്ടുപിടിച്ചത്.
He found the keyboard.
അപ്പൊ വലിയ വലിയ കണ്ടുപിടുത്തക്കാരാണ് ഈ വീട്ടിലുണ്ടായത്.
They are all great men of inventors.
മൂന്നാമത് തൂബൽ.
And then third one is the Jubal.
അവൻ എന്താണ് കണ്ടുപിടിച്ചത്?
What did he find?
അവൻ കണ്ടുപിടിച്ചത് ചെമ്പ് കൊണ്ടും മറ്റും ആയുധം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവൻ കണ്ടുപിടിച്ചു.
He can all kinds of tools of bronze and iron.
ഹാർഡ്വെയർ ഒക്കെ അതിന്റെ എല്ലാം കണ്ടുപിടുത്തത്തിന്റെ അപ്പനാണ് തൂൽ.
He is the hardware manager.
Praise the Lord.
Amen.
എല്ലാം നല്ല പദം കിട്ടിയത് എല്ലാം കണ്ടുപിടുത്തക്കാർ.
All those are inventors and merchantmen.
കൊലപാതകന്റെ കൊച്ചുമക്കൾ എല്ലാം കണ്ടുപിടുത്തക്കാർ.
Sons of murderer.
ഇനി അത് മാത്രമല്ല,
not only that,
ഇവരുടെ വീട്ടിലെ സംഭാഷണവും വളരെ രസമാണ്.
Their discussion in the home is very interesting.
Ella sahithyaparamaayittu avaru samsaarikkunnu.
They sing poetry here.
Aadime sahithyaparamaayittu uyarnathu ee laamekkinte veettil
nu. So the first musician group is in their home.
Nammal aarum baarimare vilikkunnu pole alla ee laamekku vilikkunnu.
Lamek didn't call his wife like we call our wives.
ആദയും സില്ലയുമായുള്ളോരെ എന്ന് വിളിക്കുന്നത്.
Lamech said to his wives, Adam and Zillah, listen to me.
ആരെങ്കിലും ഭാര്യമാരെ ലൗലിയും ലില്ലിയും ആയുള്ളവരെ എന്ന് വിളിക്കാറുണ്ടോ?
Would anybody call like that here?
ആദയും സില്ലയുമായുള്ളോരെ,
Adam and Zillah.
ഞാൻ അർത്ഥത്തെ ലാമേക്കിൻ ഭാര്യമാരെ,
വൈഫ്സ് ഓഫ് ലാമേക്ക്,
എന്റെ ഭാര്യമാരെന്നല്ല ലാമേക്കിൻ ഭാര്യമാരെ.
He didn't call my wife, he said Lamech's wife.
എല്ലാം സാഹിത്യപരമായിട്ടാ.
Everything is in poetry.
ഞാൻ പറഞ്ഞ വാചകം കേൾക്കണമോ? എന്റെ വചനം കേൾപ്പീൻ.
Listen to my words.
ലാമേക്കിന്റെ വചനത്തിന് ചെവി തരുവിൻ.
Hear my words and listen to it.
ദൈവത്തിന്റെ വചനം കേൾക്കാനല്ല പറയുന്നത്.
Not to listen to God's word.
കുടുംബ പ്രാർത്ഥന ഒന്നും വീട്ടിലില്ലെന്നേ.
There is no family prayer.
പലപാതയുടെ തലമുറ എവിടുന്ന് വന്നാന്നറിയാമോ?
You know where they came from.
മനോഹരമായി ദൈവമാക്കിയ പശ്ചാത്തലത്തിൽ ആദാമുമായും തങ്ങളുടെ കുടുംബ ജീവിതം സൂക്ഷിക്കാഞ്ഞതുകൊണ്ട് തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നു, കൊച്ചു തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നു, കൊലപാതകം വന്നുകൊണ്ടിരിക്കുന്നു, കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഭവനമായി മാറിയിരിക്കുകയാണ്.
Because the first family did not keep the word of God. The restriction has come, sin has come, their generations have gone deeper and deeper into trouble.
ഇവൻ പറയാണ് എന്റെ വചനത്തിൽ ചെവി തരുവീൻ.
Listen to my words.
ലാമേക്കിന്റെ വാക്കുകളെ കേൾപ്പീൻ.
Hear my words, listen to it.
എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിന് ഒരു സ്ഥാനം ഇപ്പോൾ ഈ ഭവനത്തിൽ ഇല്ല.
In other words, there is no place for God's word in that home.
ഇന്ന് അമേരിക്കയിൽ എത്രയോ ഭവനങ്ങൾ അങ്ങനെ ആയിരിക്കുന്നു.
Many of the homes in America are like that.
നമുക്കൊന്ന് മടങ്ങി വരാം.
Let's come back.
നമ്മുടെ വീട്ടിലെല്ലാം വചനം ഉണ്ട്, പക്ഷേ ഒന്നുകൂടെ ഒന്ന് മടങ്ങി വരാം.
We have all God's word in our home, but let's come back.
നമ്മുടെ തലമുറകൾ ദൈവം മുമ്പാകെ നിർത്തുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു.
Let's submit ourselves to God's hand so that our generation will come back to him.
ഇവന്റെ വാചകം അവിടെ കൊണ്ട് തീർന്നില്ല.
His words are not end there.
കയ്യിന് വേണ്ടി ഏഴരട്ടി പകരം ചെയ്യുമെങ്കിൽ,
I will, if you would do seven times for Cain,
ലാമേക്കിന് വേണ്ടി 77 പകരം ചെയ്യും.
For Lamech, 77 times I
will. എന്റെ മുറിവിന് പകരം ഞാൻ ഒരുത്തനെ കൊല്ലും.
In other words, I will revenge him for my wound.
എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ ആരെങ്കിലും ഒരു പോറൽ ചെയ്താൽ അവനെ ഞാൻ കൊല്ലും.
If somebody would touch my body, I would kill him.
കയ്യിൻ ഒരാളെ കൊന്നു.
Cain has killed one person.
പ്രാർത്ഥന ഇല്ലാതെ വന്നുകൊണ്ട് കൊച്ചലമുറയായപ്പോൾ 77 കൊലപാതകാസക്തി ഈ ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്.
When the grandchildren came, he had the habit of killing 77 times.
എന്തോ ഉയർച്ചയാണ് ദൈവമക്കളെ.
Is that real blessing?
ഇതൊന്നും ഒരു ഉയർച്ചയല്ല.
These are not any blessings.
ദൈവത്തെ സേവിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഭവനമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭവനം.
The family that serves God is the real blessed one.
ആരാധനയുള്ള ഭവനമാണ്. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും.
Joshua said, myself and my family would serve the Lord.
ഇന്ന് കാലത്ത് ശത്രു വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ
വന്നിരിക്കുന്നത്. This is the time the enemy is working very hard.
മുമ്പ് ഒരു നാട്ടില് ഒരു വലിയ നാടകം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
There was a drama in India.
ആ നാടകം കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ ഓടിക്കും.
Many went to see the drama there.
ആ നാടകത്തിന്റെ അകത്ത് ഒരാൾ പിശാചിന്റെ വേഷം കെട്ടിക്കൊണ്ടു.
There was one person in the uniform of Satan.
പിശാചിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം ഒരു രൂപയില്ല.
You have some idea of how the Satan looks like.
കണ്ടാൽ അസൽ പിശാച്.
This looks like real devil.
ഈ പിശാച് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാവരും പേടിച്ചിങ്ങനെ നിൽക്കുക.
When he came appeared in the scene, everybody was kind of shivering.
സന്തോഷമായിട്ട് നാടകം കാണാൻ ചെന്നതാ.
Everybody came for to see a happy drama.
ഈ പിശാചിന്റെ വേഷം കെട്ടിയവനെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്.
But when they saw his figure, they were all shaking.
അങ്ങനെന്നപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് അടിച്ചു.
And there was a wind came over there.
ഈ പന്തൽ മറിഞ്ഞു വീഴാൻ തുടങ്ങി.
And the tent was about to fall.
എല്ലാവരും ഇറങ്ങി അവിടെ ഓടി.
Everybody started running.
പിശാചിന്റെ വേഷം കെട്ടിയവനും ഇറങ്ങി ഓടി.
And the guy who was in the uniform also started running.
അവൻ വേഷം കെട്ടിയെന്നല്ലേ ഉള്ളൂ, അവന് ഊരു പേടിയില്ലേ, ഊരിനെ കുറിച്ച് പേടിയില്ലേ.
He had only a form, a dress, but he has no, you know, fear inside.
അവൻ ഓടി ചെന്ന് കേറി പെന്തക്കോസ്കാർ 35 പേര് ആരാധിക്കുന്ന ഒരു ഹോളം തരുന്നു. ആ ഹോളിന്റെ അകത്തോടാ പുള്ളി ചെന്ന് കേറിയത്.
He ran from this place and went to the hall where the Pentecostal people were in worship.
അവർ കാത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
They were having a tiring meeting there.
സാത്താന്റെ ബന്ധനം പൊട്ടിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
They were singing, let's break the yoke of the enemy.
അന്നാണ് ഈ പിശാചിന്റെ വേഷം കെട്ടി അവർ ചെന്ന് കേറുന്നത്.
So here comes the guy with the cloth of Satan.
വലിയ പവർഫുൾ നിന്ന ഈ 35 പേര് ഇറങ്ങി ഓടി.
All the 35 people who were in the prayer meeting started running.
ഒരു അമ്മച്ചിക്ക് മാത്രം ഓടാനൊത്തില്ല.
An old mother couldn't run.
അമ്മച്ചിക്ക് പ്രായമായതുകൊണ്ട് ഓടാനൊത്തില്ല.
She was old, so she couldn't run.
അമ്മച്ചി വരച്ചോണ്ട് പിശാചിന് മുമ്പിൽ ഇരിക്കുകയാണ്.
You are shivering in front of this guy.
ഞാൻ ചിരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ആരെ ചിരിപ്പിക്കുന്ന ഇഷ്ടമല്ല.
This is really happened.
അമ്മച്ചി ഇങ്ങനെ പറഞ്ഞോണ്ട് നിക്കുക.
He was really afraid.
അമ്മച്ചി പിശാചിനോട് പറഞ്ഞു, എന്റെ പിശാചെ നീ എന്നെ ഒന്നും ചെയ്യരുത്.
So she told this Satan that don't do any harm to me.
ഞാൻ 36 വർഷമായിട്ട് ഈ ഹോളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്.
I'm coming this hall for the last 36 years.
എന്നാൽ എനിക്ക് നിന്നോട് ഇഷ്ടം.
But I like you.
പിശാചിന്റെ പ്രവർത്തനത്തിൽ ധൈര്യത്തോടുന്ന ഒരു അമ്മാമ്മയുടെ ഭർത്താവ് നിങ്ങൾ കേട്ടോ.
Listen to a woman or a lady who are working against the power of the enemy.
പിശാച് ശക്തിയോടെ വ്യാപരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ
വന്നിരിക്കുന്നത്. This is the time that Satan is really moving.
ഈ തലമുറയിൽ കൊലപാതക ശക്തി ശക്തിയോടെ വ്യാപരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്.
This is the time there is much murderous activities.
ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
What ought we ought to do?
സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു.
The sun is about to set.
കുടുംബത്തിൽ പ്രശ്നം.
And the problem in the homes.
തലമുറയിൽ പ്രശ്നം.
And problem in the generations.
കൊച്ചു തലമുറയിൽ പ്രശ്നം.
And the grandchildren their problem.
വെയിലാറിയിരിക്കുകയാണ്.
And God has left.
സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്.
And the sun has set.
ഈ സ്ഥാനം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
What ought we ought to do?
നിന്റെ പ്രശ്നങ്ങളുമായി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരണം.
Come back to Jesus with all your problems.
സൂര്യൻ അസ്തമിച്ചപ്പോൾ നാനാ വ്യാധികൾ പിടിച്ച ദീനക്കാരെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം.
When the sun was setting, all sorts of various diseases they brought him to Jesus.
ഇന്ന് രാത്രി കുടുംബത്തിൽ പ്രശ്നമുള്ള ദൈവമക്കളെ,
those who have problems in their homes.
ഉണ്ടെന്നല്ല, ഈ അമേരിക്കയിൽ ഒരുപാടുണ്ട്.
There are many in America.
ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്.
I'm not telling that you have it.
അനേക കുടുംബ പ്രശ്നങ്ങൾ അതേ ഈ ദിവസങ്ങളായി പരിഹരിപ്പാൻ ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്.
God has enabled me to help family problems in many homes.
കുടുംബത്തിൽ പ്രശ്നമുള്ള ദൈവമക്കളെ,
those who have problems in their homes.
ഇന്ന് രാത്രി കാലം യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക.
Come back Christ tonight.
തലമുറയെക്കുറിച്ച് കരയുന്ന ദൈവത്തിന്റെ പൈതലേ,
you are crying for the generation.
ഇന്ന് രാത്രി കാലത്തിന്റെ പ്രശ്നവുമായി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക.
Come back to Jesus Christ tonight.
കൊച്ചു തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ,
those who are worrying about the children and grandchildren.
ഇന്ന് രാത്രി കാലം യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക.
When the sun is about to set, come back to Jesus Christ.
യേശുവിന്റെ പ്രശ്നങ്ങളുടെ മേൽ കൈ വെക്കാൻ പോവുക.
And God is going to, Jesus is going to place his hands on the problems.
യേശുവിന്റെ മേൽ കൈ വെക്കുമ്പോൾ,
when Jesus places hands on the problems,
നിന്റെ രോഗം മാറും.
Your sickness will be gone away.
നിന്റെ പ്രശ്നങ്ങൾ മാറും.
And your troubles will go away.
തലമുറയെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ വ്യാപാര ശക്തിയെ മാറ്റും.
And evil forces that bind your children will go away.
കൊച്ചു തലമുറയിൽ വ്യാപരിച്ചിരിക്കുന്ന ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെ മാറ്റും.
And the evil deeds that affect the grandchildren will be gone away.
ഇന്ന് രാത്രി കാലം ഇവിടെ വരുവാൻ കഴിവുള്ളവനായ ദൈവം ജീവിക്കുന്നു.
Our God is living today who can bring redemption.
നമുക്കെല്ലാവർക്കും നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കേട്ടാണ്
praise God for the today. Praise God.
ഇനി എന്റെ മുമ്പാകെ 10 മിനിറ്റ് കൂടെ ഉള്ളൂ.
I have 10 more minutes before we.
10 മിനിറ്റ് കൊണ്ട് ഒരു മൂന്നാല് കൂട്ടം കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്.
I want to bring few more things within that time.
യേശുവിന്റെ അടുക്കൽ നാല് പേര് നാല് സന്ദർഭത്തിലായിട്ട് കടന്നു വന്നു.
There are four people who came at different times to Jesus.
ഒരാള് ഒരു ശതാധിപനാണ്.
One is a centurion.
ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു,
he came to Jesus and said,
എന്റെ ബാല്യക്കാരൻ സൗഖ്യമില്ലാതെ കിടക്കുന്നു.
My servant is sick.
നീ അവനെ സൗഖ്യമാക്കണം.
You ought to come and heal him.
യേശു കൊടുത്ത മറുപടി എന്താണ്?
Jesus told him,
ഞാൻ നിന്റെ വീട്ടിൽ വന്ന് അവനെ സൗഖ്യമാക്കും.
I'll come to your house and will heal him.
അപ്പോൾ ശതാധിപൻ കൊടുത്ത മറുപടി എന്താണ്?
What did the centurion tell?
നീ എന്റെ വീട്ടിൽ വരണ്ട.
You don't have to come to my home.
നീ എന്റെ വീട്ടിൽ വരാൻ തക്കണം, ഞാൻ യോഗ്യനല്ല.
I'm not worthy that you ought to come to my house.
കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാധിക്കാർ സൗഖ്യം.
Lord, just say a word that will heal my son.
ഞാനും അധികാരത്തിൻ കീഴിലുള്ളവനാണ്.
I am also one who is under authority.
ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ വരുന്നു.
If I tell somebody to go, he'll come.
ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ
പോകും. If I tell somebody to go, he'll go.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
What does that means?
100 പേരുടെ അധിപതി ആയിരിക്കുന്ന ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഇതുപോലെ സംഭവിക്കുന്നെങ്കിൽ,
if who is in charge of 100 people says to somebody, if that would happen,
സകലത്തിന്റെ അധികാരി ആയിരിക്കുന്ന നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ ബാലിക്കാർ സൗഖ്യം വരും.
If you are in charge of the whole universe, if you say one word, that will take place.
യേശു പറഞ്ഞു, ഇസ്രായേൽ പോലും ഇത്രയും വലിയ വിശ്വാസം ഞാൻ
കണ്ടിട്ടില്ല. And Jesus said, I have not found such faith in Israel.
പോയോ, നിന്റെ ബാലിക്കാർ സൗഖ്യം വന്നിരിക്കുന്നു.
Your servant has been healed.
ഇനി രണ്ടാം ദൂതൻ യേശുവിന്റെ അടുക്കൽ വന്നു.
The second person came to Jesus.
രാജഭൃത്യൻ, രാജാവിന്റെ ഒരു ഭൃത്യൻ.
He was a servant of the king.
കർത്താവേ, എന്റെ മകൻ അത്യാസന്നനല്ലായിരിക്കുന്നു.
My son is in difficult situation.
നീ വീട്ടിൽ വന്ന് അവനെ സൗഖ്യമാക്കണം.
You come to my home and heal him.
ഒന്നാമത്തെ ആൾ പറഞ്ഞു വീട്ടോട് വരിയേ വേണ്ട.
And the first person, centurion, said, you don't have to come.
നീ ഒരു വാക്ക് കേൾപ്പിച്ചാൽ മതി.
Just say a word.
ഇവൻ രാജഭൃത്യൻ പറയാണ്, നീ വാക്കൊന്ന് പറഞ്ഞാ പോരാ, വീട്ടിൽ വന്നേ ഒക്കൂ.
But the king servant said, you must come to my house.
അവന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു.
His faith was so much.
മൂന്നാമത് ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്നു.
Third person came to Jesus.
അവന്റെ പേര് യായിറോസ്.
His name is Jairus.
യായിറോസ് എന്ന് പറഞ്ഞു എന്റെ കൊച്ചുമകൾ അത്യാസന്നല്ലായിരിക്കുന്നു.
He said, my girl is sick.
കർത്താവേ, നീ വീട്ടിൽ വന്ന് അവളുടെ മേൽ കൈ വെക്കണം.
You must come to my home and place your hand on her.
നീ വാക്ക് പറഞ്ഞാൽ പോരാ.
Not that you say a word.
വീട്ടിൽ വന്നാ പോരാ.
Not that you just come to my house.
വീട്ടിൽ വന്ന് അവളുടെ മേൽ കൈ വെക്കണം.
You must place your hand on her.
അവന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു.
അവന്റെ his faith was such.
നാലാമത് ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു.
There was a fourth woman came to Jesus.
നീ വാക്ക് കേൾപ്പിക്കണ്ട.
You don't have to say any word.
നീ വീട്ടിലും വരണ്ട.
You don't have to come to my home.
നീ വീട്ടിൽ വന്ന് എന്റെ മേൽ കൈയും വെക്കണ്ട.
You don't have to even place your hand on me.
ഞാൻ അങ്ങോട്ടോട്ട് സൗഖ്യം പ്രാപിച്ചോളാം.
I will come to you and will get healing.
12 സംവത്സരമായി രക്തസ്രവക്കാരിയായ സ്ത്രീ.
For 12 years she has an issue of blood.
യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു.
She just heard about Jesus.
പുരുഷാരം തിക്കുന്നതിനിടയിൽ.
In the midst of the crowd thronging him.
അവന്റെ വസ്ത്രത്തിൽ തൊങ്ങലെങ്കിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ള വിശ്വാസം വർദ്ധിച്ചു.
She had the faith that even if would touch the hem of his garment she will have healing.
പുരുഷാരം തിക്കുമ്പോൾ
When the crowd was around him, she came behind and touched the hem of his arm. A great power came to her. And she was healed. And Jesus heals even today. And this time the sun is setting. Where is your faith? If God would say a word, you will heal healing. If Jesus would touch you, your healing, his sickness will go away. If Jesus would come to your home, here the mountains of problems will go away.
அது மட்டுமல்ல இயேசு வீட்டு வரண்டா வாக்கு தரண்டா நீ அங்கட்டு கேரி தொட்டாலும் இயேசுவில இருந்து விடுதலை பிராபிக்கலாம்.
Even if you go to Jesus and touch him, your problems will go away.
நீ இயேசுவில தொட்டாலும் இயேசு நின்னே தொட்டாலும் உனக்கு சௌக்கியமா.
Whether you touch Jesus or Jesus touch you, he still get be healed.
இந்த ராத்திரி காலம் இயேசுவின் சக்தி நம்மள மேலிருந்து வியாபரிக்குமா.
Let that power of God fall on you this evening.
David Livingstone എന്ന് പറയുന്ന മഹാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
You have heard about David Livingstone.
അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ ആഫ്രിക്കയിൽ കടന്നുപോയി പ്രവർത്തിച്ച വ്യക്തിയാണ്.
He went from his native England to South Africa.
അവൻ ആഫ്രിക്കയിൽ പോയി പ്രവർത്തിക്കുമ്പോൾ
when he was ministering there
അവിടെ കടന്ന് തന്റെ സുവിശേഷ പ്രവർത്തനത്താൽ മരിച്ച ഒരു വ്യക്തിയാണ് ഡേവിഡ് ലിവിംഗ്സ്റ്റൺ.
And he died there after ministering there.
തന്റെ ഗ്രാജുവേഷൻ ഡേറ്റിൽ
On his graduation date,
അതിന് പ്രത്യേക ഒരു സെറിമണി അവർ നടത്തി.
There was a special ceremony.
ആ സെറിമണിയിൽ ആ പ്രിൻസിപ്പൽ അത് എല്ലാ സ്റ്റുഡൻസോട് സുവിശേഷം പറയാനിടയായി.
And the principal talked to the students about the gospel.
നിങ്ങൾക്ക് ഉന്നതമായ ഡിഗ്രികൾ ലഭിച്ചു സത്യം.
You have received a good degrees.
എന്നാൽ നിങ്ങളുടെ ഡിഗ്രി കർത്താവിന് വേണ്ടി വിനിയോഗിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു.
And would you use your degrees for the Lord's glory?
100 കണക്കിന് സ്റ്റുഡൻസ് ഉള്ളപ്പോൾ ഈ ഡേവിഡ് ലിവിംഗ്സ്റ്റൺ എഴുന്നേറ്റ് എന്ന് മുടങ്കാലം എന്ന് കരഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചു.
And when there were hundreds of them, David Livingstone alone came and submitted his life.
അപ്പോൾ തന്റെ ഏറ്റവും ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് കൂട്ടുകാരൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി.
So there was a friend of him made quite a commotion.
എന്റെ സ്നേഹിതൻ എന്ത് ബോഷത്തമാണ് കാണിച്ചത്?
What a foolishness he is doing.
ഞാൻ ഇരിക്കുന്നില്ല.
I'm not going to sit here.
ഞാൻ പോകാമെന്ന് പറഞ്ഞു അവനെ ബഹളം ഉണ്ടാക്കി ഇറങ്ങി.
And he left that place.
David Livingstone ആഫ്രിക്കയിൽ കടന്നുപോയി സുവിശേഷം അറിയിച്ചു.
David Livingstone went to Africa and ministered there.
അനേകരെ കർത്താവിങ്കിലേക്ക് നേടി.
And he led many to Christ.
അദ്ദേഹം അവിടെ കടന്നു മരിച്ചു.
And he died there.
അപ്പോൾ ഇംഗ്ലണ്ട് തീരുമാനിച്ചു ഇദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് ഒരു നല്ല ആഘോഷ യാത്രയിൽ ശവസംസ്കാരം നടത്താൻ തീരുമാനിച്ചു.
So England decided that you ought to bring his body back to England and have a great ceremony.
അതിന്റെ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നു.
And his dead body was brought back to England.
ശവമഞ്ചത്തിൽ വെച്ചുകൊണ്ട് തെരുവിൽ കൂടി വലിയൊരു ആഘോഷയാത്ര.
And there was a great procession through the road.
ആയിരക്കണക്കിന് ആൾക്കാർ വിലാപയാത്രയായിട്ട് കൂടിയിട്ടുണ്ട്.
Thousands came to see David Livingstone's body.
അങ്ങനെയൊക്കെ ദൂരെ നിന്ന് ഒരു ഭ്രാന്തൻ ഓടി വരികയാണ്.
And there was a madman coming out across.
അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്താണെന്ന് വിചാരിച്ചിങ്ങനെ നോക്കുന്നു.
So they looked at what was happening to him.
ഇവൻ ഈ ആഘോഷ വിലാപയാത്ര ഉടപ്പാൻ വരികയാണെന്ന് ചിന്തിച്ചു.
And he was insane and why is he coming here?
ഈ ഭ്രാന്തൻ ഓടി വന്ന് ശവമഞ്ചത്തെ തൊട്ടു.
And the insane person came and touched the.
അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാചകം.
And he said this way.
അല്ലയോ സ്നേഹിതാ, ഡേവിഡ് ലിവിംഗ്സ്റ്റൺ
ആ മൈ ഫ്രണ്ട് ഡേവിഡ് ലിവിംഗ്സ്റ്റൺ
അന്ന് നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ
when we were in the college together
നീ യേശുവിനെ വേണ്ട ഹൃദയം കൊടുത്ത് മിഷണറി ആയിട്ട് പോകാൻ തക്കണം തീരുമാനിച്ചപ്പോൾ
when you decided to go as a missionary for Jesus
അന്ന് ഞാൻ നിന്നെ ആക്ഷേപിച്ചു
I ridiculed you on that day
ആ ഫങ്ഷൻ അലങ്കോലപ്പെടുത്താൻ തക്കണം ശ്രമിച്ചു
I tried to disturb that function
ഞാൻ ഒരു ഭ്രാന്തനായി പോയി
but now I became an insane person
എന്നാൽ നിന്നെ നീ ആഫ്രിക്കയിൽ പോയി പ്രവർത്തിച്ചാൽ ഈ ഗവൺമെന്റ് നിന്നെ മാനിക്കുന്നു
because you have worked in Africa this government is honoring you
അവൻ മിങ്ങിപ്പെട്ട് കരയാൻ തുടങ്ങി
and he started crying
ഇന്ന് രാത്രി കാലം ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ
you know why I told this story
നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്
and the time is running
away സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്
the time is setting
ഇന്ന് രാത്രി കാലം നിനക്ക് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക
this is the time that you ought to submit yourself for God to work in your
ഇനി അധിക സമയം ഉണ്ടെന്ന് നീ വിചാരിക്കരുത്
don't think there is much more time
എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞ വാചകം ഇതാണ്
this is what the two disciples who went to Emmaus told Jesus
neramayi astamipaarayillo
the time is evening
njangalodu kooda vannu paarku
come and stay with us
inna raathri kaalu yesuvine nammude kooda paarpikkuvan
let's bring Jesus into our home
yesuvumayi bandhapeduvan
to really have a relations with Jesus
yesuvayi pravartikkuvan
work for Jesus
devathinte karangalilekku namukku nelpichu kodukka
we commit ourselves to him
sooryan astamichirikkunna ee samayam
the sun is setting
prashnangala logam valayunna ee samayam
and the world is going through difficulties
ennum marnangal nadannondirikkunna ee samayam
death on every day
artha nimisham nammal jeevikkuvan ariyan paadillatha nilayil logam kolanjirikkunna oru sandarbham
as the world is going through difficult times
ennum meegaramaya andarisham srishtichondirikkunna ee logam
and there is no peace around the country
sooryan astamichirikkuyaan
and the sun is setting
yen samayam prashnangal vanninne pidikka
and any time the problems may
come yen inna raathri kaalu yesu nerikkilekku nee poornamayi kadannu variya
but you come to Jesus tonight completely
yesuvumayi bendapiduka
have a new relationship with him
ninne prashnangal inna raathri kaalu pariyadikkapadu
tonight let your problems be solved
oru samarpana jeevithilekku namu kadannu pogala
let's come to a committed life tonight
ethrayum namaskaram neram elukku
very soon the morning will come
ee astamana samayella maari pogum
all this night time will go away
neram elukkan pogiyana
and the morning is going to come.